بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. بهمان يا سهودرين علي الله سبحانه وتعالى دين படிக்கുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഒന്നിൽ ഒരുമിച്ചു കൂടുക എന്നത് വളരെ മഹത്തരമായ ഇബാദത്താണ്. അള്ളാഹുവിങ്കിൽ വലിയ പ്രതിഫലവും വലിയ ശ്രേഷ്ഠതകളും വാഗ്ദാനം ചെയ്യപ്പെട്ട കർമ്മമാണിത്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന വേളയിൽ നമ്മുടെ നിയ്യത്ത് ഏറ്റവും നല്ല നിയ്യത്തായി നിലനിർത്താൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരിക്കുന്നതിന് പ്രതിഫലമുണ്ട്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട്, മുസ്ലിമീങ്ങളോടൊപ്പം ഇരിക്കുന്നതിന് പ്രതിഫലമുണ്ട്, അവരോട് നല്ല രൂപത്തിൽ ഇടപഴകുന്നതിന് പ്രതിഫലമുണ്ട്. ഇങ്ങനെ ധാരാളം നിയ്യത്തുകൾ ഈ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് കരുതാം. എത്രമാത്രം നമുക്ക് നമ്മുടെ നിയ്യത്തിന്റെ വിശാലത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു, അത്രമാത്രം നമുക്ക് പ്രതിഫലത്തിൽ വർധനമുണ്ടായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, പ്രവർത്തനങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. وانما لكل امرئ ما نوى, ഓരോ വ്യക്തിക്കും അയാൾ എന്താണോ നിയ്യത്ത് കരുതിയത് അതാണുള്ളത്. തൗഹീദ് അടിസ്ഥാനവും പൂർത്തീകരണവും, ഇതാണ് നമ്മുടെ വിഷയം. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനം ആരംഭിച്ചത് തൗഹീദ് കൊണ്ടാണ്. അവിടുന്ന് മക്കയിലെ ചന്തകളിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ കയറി നിന്ന് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അതിലെ ദിവസങ്ങൾ ഓരോന്നും നിറഞ്ഞു നിന്നത് തൗഹീദിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടാണ്. മക്കയിലും മദീനയിലും എല്ലാം അവിടുന്ന് തൗഹീദ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സന്ദർഭത്തിൽ പോലും അത് അവിടുന്ന് നിസ്സാരമായി കണ്ടില്ല. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു സഹാബി, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവും നബിയെ നിങ്ങളും ഉദ്ദേശിച്ചാൽ, അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ, ഒരു വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരമായി കണ്ടില്ല അത്. അവൻ എന്നെ അള്ളാഹുവിന് തുല്യനാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞത് എന്ന് അവിടുന്ന് എന്നെയും അള്ളാഹുവിനെയും ഒരുപോലെയാക്കുന്ന ഒരാളല്ല, ഒരു മുസ്ലിമാണല്ലോ ഇയാൾ എന്ന് വിചാരിക്കുകയും അയാളുടെ ആ വാക്ക് നിസ്സാരമായി തള്ളിക്കളയുകയും ചെയ്തില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അജഅൽതനി വല്ലാഹ അദ്ലൻ, നീ എന്നെയും അള്ളാഹുവിനെയും തുല്യനാക്കുകയാണോ? നോക്കൂ, നിങ്ങൾ ഒരു ചെറിയ വാക്കാണ്. ആ സഹാബി ഒരിക്കലും അള്ളാഹുവിന്റെ പദവിയിലാണ് റസൂലുള്ള എന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവിടുന്ന് ദേഷ്യം പിടിച്ചു, അജഅൽതനി വല്ലാഹ അദ്ലൻ, നീ എന്നെയും അള്ളാഹുവിനെയും തുല്യനാക്കുകയാണോ? ഒരിക്കൽ ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെടുന്ന വേളയിൽ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ധാരാളം സഹാബികൾ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിലുണ്ട്. അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മുശ്രിക്കുകൾക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിനു മുൻപ് അവരുടെ വാൾ ബറക്കത്തിനു വേണ്ടി കെട്ടിത്തൂക്കുന്ന ദാതു അൻവാത് എന്ന് പേരുള്ള ഒരു മരമുണ്ട്. അവർക്ക് ഒരു ദാതു അൻവാത് ഉള്ളതുപോലെ നമുക്കും ഒരു ദാതു അൻവാത്, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളൊന്ന് നിശ്ചയിച്ചു തരണം. മുശ്രിക്കുകൾ അവരുടെ വാള് തൂക്കിയിട്ട മരത്തിന്റെ അടുക്കിലേക്ക് അവർ പോയിട്ടില്ല. പുതിയ ഏതെങ്കിലും ഒരു മരം അവർ സ്വയം ഉണ്ടാക്കിയിട്ടില്ല. റസൂലുള്ളയോട് അവർ അനുവാദം ചോദിക്കുകയാണ്. അതുപോലൊന്ന് നമുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ദേഷ്യം പിടിച്ചു. അവിടുന്ന് അത്ഭുതത്തോടുകൂടി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇന്നഹ സുനൻ, തീർച്ചയായും ഇത് മുൻഗാമികളുടെ അതേ പിഴവ് തന്നെയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബനു ഇസ്രായേലുകാർ പറഞ്ഞതുപോലെയാണ്. ഇജ്അല്ലന ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് കുറെ ദൈവങ്ങൾ ഉള്ളതുപോലെ നമുക്കും ഒരു ദൈവത്തെ മൂസ നീ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞതുപോലെയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് അവിടുത്തെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രയാസങ്ങളുമായി വരുന്നവരോട് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിമുട്ടുകളുമായി വന്നവരോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഉപദേശിച്ചു കൊടുത്തു. ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. എല്ലാം തൗഹീദാണ്. അവിടുത്തെ ദാവത്ത് അവസാനിക്കുമ്പോൾ 23 വർഷത്തിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മുറിയിൽ അവരുടെ മടിയിൽ തലവെച്ച് ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്ന വേളയിൽ ക്ഷീണം കൊണ്ട് പലതവണ ബോധം നഷ്ടപ്പെടുന്ന പ്രയാസകരമായ ആ സന്ദർഭത്തിൽ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദ നസ്രാനികളെ അള്ളാഹു ശപിക്കട്ടെ. اتخذوا قبور انبيائهم مساجدا, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, اللهم لا تجعل قبري وثنا يعبد, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ മാറ്റരുത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാവത്ത് ആരംഭിക്കുന്നത് തൗഹീദിലാണ്, അതിന്റെ ദിവസങ്ങൾ ഓരോന്നും നിറഞ്ഞു നിന്നത് തൗഹീദിലാണ്, അത് അവസാനിക്കുന്നതും തൗഹീദിലാണ്, അത് പൂർണ്ണമായി തൗഹീദിലാണ്. അത്രമാത്രം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം നൽകിയ വിഷയമായിരുന്നു തൗഹീദ് എന്നത്. എത്രമാത്രം നാം കേട്ടാലും മനസ്സിലാക്കിയാലും പറഞ്ഞാലും പഠിപ്പിച്ചാലും പഠിച്ചാലുമെല്ലാം തൗഹീദ് അവസാനിക്കുന്നില്ല. അതിനുള്ള തെളിവുകളിൽ ഒന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തിനാണ് അവിടുന്ന് മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, എന്തിനാണ് അവിടുത്തെ സഹാബികൾ അബിസീനിയയിലേക്ക് ഹിജറ പോയത്, എന്തിനാണ് അമ്മാറും യാസിറും അതുപോലെ അവരുടെ കുടുംബവും പീഡിപ്പിക്കപ്പെട്ടത്, എന്തിനാണ് ബിലാലിന്റെ നെഞ്ചിനു മുകളിൽ ചുട്ടുപൊള്ളുന്ന കല്ലെടുത്തു വെക്കപ്പെട്ടത്, എന്തിനാണ് സഹാബികൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, എന്തിനാണ് അനേകമനേകം ആളുകൾ അവരുടെ അധികാരങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടത്? അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടാവുന്ന ഒരാളുമില്ല എന്ന് അവർ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, ഈ ഒരൊറ്റ കാരണത്താലാണ്. അതുകൊണ്ടാണല്ലോ ബിലാലിനെ മർദ്ദിച്ചുകൊണ്ടിരിക്കെ അവർ ആവർത്തിച്ച് ബിലാലിനോട് പറഞ്ഞത്, നിലാത്തയെ വിളിക്ക്, അസയെ വിളിക്ക്, മനാത്തയെ വിളിക്ക്. അപ്പോഴെല്ലാം ബിലാൽ തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? തൗഹീദിന്റെ വാക്കാണ്, അഹദ് അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്. തൗഹീദിന്റെ പേരിലാണ് അവർ പ്രയാസങ്ങൾ അനുഭവിച്ചത്. അതിന്റെ പേരിലാണ് ഷാബു അബി താലിബിൽ 3 വർഷക്കാലം ഭക്ഷണമില്ലാതെ, സൗകര്യങ്ങളില്ലാതെ, ബന്ധങ്ങളില്ലാതെ, കൊടുക്കൽ വാങ്ങലുകളില്ലാതെ റസൂലുള്ളയും സഹാബത്തും പട്ടിണി കിടന്നത്, എത്രയോ പേർ മരിച്ചു വീണത് തൗഹീദിന്റെ പേരിലാണ്. നോക്കൂ നിങ്ങൾ, മക്കയുടെ ചരിത്രം അതാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവൻ, സഹാബികളുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. മദീനയിലെത്തിയപ്പോൾ അവതരിച്ച സൂറത്താണ് സൂറത്തു മുഹമ്മദ്. സൂറത്തു മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. മുഹമ്മദ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. ഇതിനുവേണ്ടിയാണ് ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചത്, ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടിയാണ്. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് സഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ മക്കയിലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദര, നാം നമ്മെ എത്ര തവണ തൗഹീദ് പഠിപ്പിക്കേണ്ടതുണ്ട്, നമ്മുടെ കുടുംബത്തെ എത്ര തവണ തൗഹീദ് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്, നമ്മുടെ തൗഹീദ് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ വിഷയം തൗഹീദാണ്. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മില്ലത്ത് പിൻപറ്റാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്. അദ്ദേഹം ഹനീഫായിരുന്നു. ശിർക്കിലേക്ക് ഒരു നിലക്ക് പോലും ചാഞ്ഞു നിൽക്കാതെ തൗഹീദിലേക്ക് മാത്രം ചരിഞ്ഞു നിന്ന് ഇസ്ലാമിന്റെ പൂർണ്ണത കാണിച്ചു തന്ന നബിയാണ്, റസൂലാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന് കടകവിരുദ്ധമായ വിഗ്രഹങ്ങൾ തകർത്ത വ്യക്തിയാണ്. ഷിർക്കിനെതിരെ ഒരു സന്ധിയുമില്ലാതെ പോരാടിയാളാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ ഒന്ന്, റബ്ബിജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിനൻ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനകളിൽ ഒന്നെന്താണ്? അദ്ദേഹം പറഞ്ഞു, റബ്ബിജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്ന്, എനിക്ക് ചെറിയ ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് എന്നല്ല, തൗഹീദ് ഇടയ്ക്കെപ്പോഴെങ്കിലും മറന്നുപോകുന്നതിൽ നിന്ന് എന്നല്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നതിൽ നിന്ന്. ശിർക്കിന്റെ ഏറ്റവും മോശമായ രൂപങ്ങളിൽ ഒന്നാണത്. അദ്ദേഹം ആരാണ്? വിഗ്രഹങ്ങളെ തകർത്തയാളാണ്. അദ്ദേഹത്തിന് ശിർക്കിൽ നിന്ന് നിർഭയത്വമില്ലെങ്കിൽ, സഹോദര, നമ്മുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, നീ എന്റെ ഖൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ്. ശരി, വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് തുറന്നു നോക്കിയാൽ ആദ്യം കാണാൻ കഴിയുന്ന കൽപ്പന തൗഹീദാണ്. മുസ്ഹഫ് നിങ്ങൾ തുറന്നു വായിച്ചു തുടങ്ങിയാൽ സൂറത്തുൽ ഫാത്തിഹയുണ്ട്, സൂറത്തുൽ ബഖറയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ വായിച്ച് സൂറത്തുൽ ബഖറയിലേക്ക് കടന്നാൽ ആദ്യം കാണുന്ന കൽപ്പന തൗഹീദാണ്. ആദ്യത്തെ കൽപ്പന, യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങളുടെ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആനിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞിടത്തെല്ലാം ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. എല്ലായിടത്തും ഖുർആനിൽ ആദ്യം കാണാൻ സാധിക്കുന്ന വിലക്ക്, വിരോധം ശിർക്കിനെതിരെയുള്ള വിലക്കാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കാളികളെ നിശ്ചയിക്കരുത്. നോക്കൂ നിങ്ങൾ, തൗഹീദിന്റെ പ്രാധാന്യമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആർക്കെങ്കിലും അവന്റെ ആഖിറം നന്നാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ തൗഹീദ് ശ്രദ്ധിക്കട്ടെ, തൗഹീദിന്റെ കാര്യത്തിൽ കണിശതയുള്ളവനാകട്ടെ. അത് എല്ലാ ഖൈറിന്റെയും താക്കോലാണ്. എല്ലാ ഖൈറും നിനക്ക് ഉദ്ദേശമുണ്ടോ, തൗഹീദ് നീ നന്നാക്കുക. നിനക്ക് നിന്റെ സ്വഭാവം നന്നാക്കണമോ, നീ തൗഹീദ് നന്നാക്കുക. നിനക്ക് നിന്റെ ഇടപാടുകൾ നന്നാക്കണമോ, തൗഹീദ് നന്നാക്കുക. നിനക്ക് ദുനിയാവിൽ എന്തൊരു കാര്യം ശരിയായി വരണമെന്ന് ആഗ്രഹമുണ്ടോ നീ തൗഹീദ് ശരിയാക്കുക. എന്താണ് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂന്ന് കാര്യങ്ങൾ ചുരുക്കി പറയാം. തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, ഒന്നാമത് നീ അറിയേണ്ടത് അള്ളാഹുവാണ് നിന്റെ റബ്ബ് എന്നാണ്. തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. അല്ല, അള്ളാഹു മാത്രമാണ് നിന്റെ റബ്ബ്, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, അവനാണ് നിനക്ക് റിസ്ക് നൽകിയത്, അവനാണ് നിനക്ക് ഉപജീവനം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്, വീട് നൽകിയത്, കുടുംബം നൽകിയത്, നിനക്ക് എന്തെല്ലാം നിഅമത്തുകൾ ഉണ്ടോ, അനുഗ്രഹങ്ങൾ ഉണ്ടോ, അതൊക്കെ നൽകിയത് അള്ളാഹുവാണ്. അവനാണ് നിന്നെ നിയന്ത്രിക്കുന്നത്, ആകാശ ലോകങ്ങളെ നിയന്ത്രിക്കുന്നത്, അവയെ എല്ലാം പടച്ചത് അവനാണ്. ഇങ്ങനെ അള്ളാഹുവാണ് നിന്റെ റബ്ബ്. തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം അതാണ്, അള്ളാഹു മാത്രമാണ് നിന്റെ റബ്ബ്. ഒന്നാമത് തൗഹീദിന്റെ പാഠമായി നീ മനസ്സിലാക്കേണ്ടത് അതാണ്. അത് തൗഹീദിന്റെ ആദ്യത്തെ പടിയാണ്. രണ്ടാമത്തെ ഭാഗം, അള്ളാഹു മാത്രമാണ് നിന്റെ ഇലാഹ്. അള്ളാഹു മാത്രമാണ് നിന്റെ ഇലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്കാര്യമാണ്. അള്ളാഹു മാത്രമാണ് നിന്റെ ഇലാഹ്. എന്താണ് അള്ളാഹു ഇലാഹാണെന്ന് പറഞ്ഞാൽ അർത്ഥം, അള്ളാഹു മാത്രമാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവനായി ഉള്ളത്. മറ്റൊരാൾക്കും നീ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാളോടും നീ പ്രാർത്ഥിക്കരുത്, മറ്റൊരാളെയും മറ്റൊരാളുടെയും മേൽ നീ തവക്കുൽ ചെയ്യരുത്, ഭരമേൽപ്പിക്കരുത്, മറ്റൊരാളെയും നീ അങ്ങേയറ്റം പ്രതീക്ഷിക്കരുത്. നിന്റെ അങ്ങേയറ്റത്തെ പ്രതീക്ഷ, അവലംബം അള്ളാഹുവിലായിരിക്കണം. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ റബ്ബിനെ ആയിരിക്കണം. ഇതൊക്കെ അള്ളാഹു മാത്രമാണ് നിന്റെ ഇലാഹ് എന്നതിന്റെ ഭാഗമാണ്. നീ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു വേണ്ടി മാത്രമായിരിക്കണം നിസ്കരിക്കുന്നത്, അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കുന്നത്, അവനോട് മാത്രമായിരിക്കണം സഹായം തേടുന്നത്, അവനോട് മാത്രമായിരിക്കണം രക്ഷ ചോദിക്കുന്നത്, അവനു വേണ്ടി മാത്രമായിരിക്കണം നേർച്ച നേരുന്നത്, അവനുവേണ്ടി മാത്രമായിരിക്കണം ബലിയർപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, ഖുൽ ഇന്ന സലാതി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അപ്പോൾ അള്ളാഹു മാത്രമാണ് നിന്റെ ഇല. ഇതിൽ പല ആളുകൾക്കും അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് അള്ളാഹുവാണ് റബ്ബ് എന്നത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മക്കയിലെ മുശ്രിക്കുകൾ വരെ അത് അംഗീകരിച്ചിരുന്നു. പക്ഷെ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന കാര്യം പലരും അവർ പല ആളുകളും അതിൽ അവർക്ക് അബദ്ധം സംഭവിച്ചിരുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരെ ബലമേൽപ്പിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്നവർ, ബലിയർപ്പിക്കുന്നവർ, ഇതൊക്കെ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന കാര്യത്തിലുള്ള പിഴവാണ്. ആ തൗഹീദിന്റെ ആ പ്രധാന ഭാഗം അത് ശരിയാക്കുന്നതിൽ സംഭവിച്ച അബദ്ധമാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന് ചില പേരുകളുണ്ട്, അള്ളാഹുവിന് ചില വിശേഷണങ്ങളുണ്ട്. ആ പേരുകളും വിശേഷണങ്ങളും നീ അറിയുകയും പഠിക്കുകയും ചെയ്യണം. ഉദാഹരണത്തിന്, അള്ളാഹു റഹ്മാനാണ്. എന്താണ് റഹ്മാൻ? ആരാണ് റഹ്മാൻ? എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ ഉദ്ദേശം? അള്ളാഹു റഹ്മാനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്റെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ? അല്ലെ, ഉദാഹരണത്തിന്, അള്ളാഹു കാരുണ്യമുള്ളവനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം, അറ്റമില്ലാത്ത കാരുണ്യമുള്ളവൻ. എന്റെ റബ്ബ് റഹ്മാനാണ്, അതുകൊണ്ട് എന്റെ റബ്ബിന് ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനെ അങ്ങേയറ്റം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതോടൊപ്പം ഞാൻ കാരുണ്യമുള്ളവനായിരിക്കും. എന്റെ റബ്ബ് കാരുണ്യമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ കാരുണ്യമുള്ളവനായിരിക്കും. ഇങ്ങനെ അള്ളാഹു സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സംസാരം നീ ശ്രദ്ധിക്കണം. അള്ളാഹു ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. നീ ഏത് ഇരുട്ടിൽ പോയി എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹു അത് കാണും. അള്ളാഹു ലത്തീഫും ഖബീറുമാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും അവൻ അറിയാൻ സാധിക്കും. നിന്റെ ഹൃദയങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് പോലും അവന് മനസ്സിലാക്കാൻ സാധിക്കും, അവൻ അറിയാൻ കഴിയും. അപ്പോൾ നിന്റെ പ്രവർത്തനത്തിൽ സൂക്ഷ്മതയുണ്ടായിരിക്കണം, നിന്റെ ഇടപാടുകളിൽ സൂക്ഷ്മതയുണ്ടായിരിക്കണം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ചില പേരുകളുണ്ട്. ആ പേരുകൾ പഠിക്കണം, മനസ്സിലാക്കണം, അതറിയണം, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം. കഴിഞ്ഞില്ല, അല്ലാഹുവിന് ചില ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഏറ്റവും ഭംഗിയുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഭംഗിയുള്ളവനാണ്, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അനുവദിച്ച ഭംഗി നമുക്കുണ്ടായിരിക്കണം, അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രദ്ധയുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവന്റെ മഹത്വത്തിനും പൂർണ്ണതക്കും യോജിച്ച രൂപത്തിലുള്ള മുഖമുണ്ട്. അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ആഗ്രഹമുണ്ടായിരിക്കണം, അത് കാണാനുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് അർശുണ്ട്, ഏറ്റവും വലിയ സിംഹാസനമുണ്ട്. ആകാശഭൂമികൾ മുഴുവൻ ആ അർശിന് മുന്നിൽ പറയപ്പെടാവുന്ന കണിക പോലുമല്ല, അത്രമാത്രം വിശാലമായ അർശ് അല്ലാഹുവിനുണ്ട്. അതിന്റെ ഉടമസ്ഥനാണ് അവൻ. അവനെ പേടിക്കണം, അവനെ ഭയക്കണം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ റബ്ബാണ്, അല്ലാഹു നിന്റെ ഇലാഹാണ്, അല്ലാഹുവിന്റെ പേരുകൾ എന്തെല്ലാമാണ്, വിശേഷണങ്ങൾ എന്തെല്ലാമാണ്, ഇത് മനസ്സിലാക്കുകയും ഇതിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ടു പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ തൗഹീദ് ശരിയുടെ പാതയിലേക്ക് നടക്കും. പല ആളുകളും അവർ ശിർക്കിലായിരുന്നു, ജാറങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, മക്ബറകളെ ആരാധിച്ചിരുന്നു, ഔലിയാക്കന്മാരോട് സഹായം തേടിയിരുന്നു. തൗഹീദ് മനസ്സിലാക്കും, അൽഹംദുലില്ലാ, അങ്ങനെ അവർ ആ ബലാലത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന് അവർ ശരിയുടെ വഴിയിലേക്കെത്തും. അതോടുകൂടി പിന്നീട് അവൻ തൗഹീദിനെ കുറിച്ച് അന്വേഷിക്കുന്നത് അവസാനിപ്പിച്ചു. ഇല്ല, തൗഹീദ് വിശാലമാണ്, അതിനെയും പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ശരി, തൗഹീദിന്റെ അടിസ്ഥാനവും അതിന്റെ പൂർത്തീകരണവും. തൗഹീദിന്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ് തൗഹീദിന്റെ അടിസ്ഥാനമായി പറയാൻ സാധിക്കുക. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഇബാദത്തുകൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ ചെയ്യുക, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാകട്ടെ, എന്ത് കാര്യങ്ങളാകട്ടെ, ഇബാദത്തായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹുവിന് മാത്രമായി ചെയ്യുക. ഒമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് കൽപ്പിക്കപ്പെട്ട ഒരേ ഒരു കാര്യം എന്താണ്? അല്ലാഹുവിന് മാത്രം നിഷ്കളങ്കമായി ആരാധനകൾ സമർപ്പിക്കുക എന്നതാണ്. എന്താണ് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കളങ്കവുമില്ലാത്ത ഇബാദത്ത്. ഇഖ്ലാസ് എന്ന പദം മനസ്സിലാക്കണമെങ്കിൽ അതിന് സഹായിക്കുന്ന പദങ്ങളിൽ, ആയത്തുകളിൽ ഒന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കന്നുകാലികളുടെ അകിടിൽ നിന്ന് വരുന്ന പാലിനെ കുറിച്ച് സൂറത്തു നഹലിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, മിൻ ബൈനി ദമിൻ വഫർസിൻ ലബനൻ ഖാലിസൻ. അള്ളാഹു നിങ്ങൾക്ക് കന്നുകാലികളുടെ അകിടിൽ നിന്ന് രക്തത്തിനും അവരുടെ വിസർജ്യത്തിനും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖാലിഫായ പാല് കൊണ്ടുവന്ന് തരുന്നു. കന്നുകാലികളുടെ ശരീരത്തിൽ രക്തമുണ്ട്, അവരുടെ മലമൂത്ര വിസർജനങ്ങളുണ്ട്, ഇതൊക്കെ അവരുടെ ശരീരത്തിലുണ്ട്. അതിനിടയിൽ നിന്നാണ് പാല് വരുന്നത്. പാലിന് രക്തത്തിന്റെ നിറമുണ്ടോ? ഇല്ല. രക്തത്തിന്റെ മണമുണ്ടോ? രക്തത്തിന്റെ രുചിയുണ്ടോ? മലം അല്ലെങ്കിൽ മൂത്രം അതിന്റെ മണമോ രുചിയോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു ചായവ് ഇല്ല. പാൽ എത്ര ശുദ്ധിയുള്ളതാണ്! ഇതുപോലെയായിരിക്കണം നിന്റെ ഇബാദത്ത്. അതിൽ ഒരാൾക്കുമുള്ള പങ്കുണ്ടാകരുത്. നിന്റെ ചുറ്റുമുള്ള മനുഷ്യരാകട്ടെ, മറ്റെന്ത് സൃഷ്ടികളാകട്ടെ, അവർക്കൊന്നും തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒരു പങ്കും ഉണ്ടാകരുത്. അത് പരിപൂർണമായി ശുദ്ധിയായിരിക്കണം. അവരിലേക്ക് ആരിലേക്കുമുള്ള നോട്ടം അതിലുണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മാത്രമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അല്ലാഹു തയ്യിബാൻ, തയ്യിബ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതകളോ ഒരു കുറവോ ഇല്ലാത്തവനാണ്. അവനിലേക്ക് ചേർക്കപ്പെടാവുന്ന ഒരു ന്യൂനത പോലുമില്ല. പരിപൂർണമായും അവൻ എല്ലാ പൂർണതകളും ഉള്ളവനാണ്, ഏറ്റവും ശുദ്ധിയുള്ളവനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അവൻ ശുദ്ധിയായതല്ലാതെ സ്വീകരിക്കുകയില്ല, കലർപ്പില്ലാത്തതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അത് ഏറ്റവും നിഷ്കളങ്കമായിരിക്കണം. അതിൽ മറ്റ് സൃഷ്ടികൾക്കോ മറ്റ് ഉദ്ദേശങ്ങൾക്കോ യാതൊരു പങ്കും ഉണ്ടാകാൻ പാടില്ല. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം, ഇബാദത്തുകൾ അള്ളാഹുവിനു വേണ്ടി മാത്രമായി ചെയ്യുക. തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവയെ നിഷേധിക്കലാണ്, അതിനെ തള്ളി പറയലാണ്, അതിനെ ആരാധിക്കുക എന്നതിനെ അങ്ങേയറ്റം വെറുക്കലാണ്. കാരണം നീ ഏറ്റവും സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്, അവന് അർഹതപ്പെട്ടതാണ് ഇബാദത്തുകൾ. ആ ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകപ്പെടുക എന്നത് നിനക്കൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിന്റെ മനസ്സിന് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യം അതാണ്. സഹാബികളെ കുറിച്ച് പറയപ്പെട്ടതുപോലെ അവർ അവരുടെ കുടുംബാംഗങ്ങളെ കാണും, ആ കുടുംബത്തോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ നിലകൊള്ളവേ തന്നെ ശിർക്കിൽ അവർ നിൽക്കുന്നത് കാണുമ്പോൾ, ശിർക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഹൃദയം അങ്ങേയറ്റം പ്രയാസത്തിലായി പോകും. അവന്റെ കുടുംബക്കാരനാണ്, പക്ഷേ ശിർക്കിൽ അവൻ നിലകൊള്ളുന്നു എന്നത് അവന്റെ മനസ്സിനെ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാക്കും. അവന് സഹിക്കാൻ കഴിയാത്ത കാര്യം ശിർക്കാണ്, ഏറ്റവും വലിയ തിന്മ. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ ആ ഇബാദത്ത് ചെയ്യപ്പെടുന്നവയെല്ലാം അവൻ തള്ളിപ്പറയുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം. ആ ഇബാദത്ത് ചെയ്യപ്പെടുക എന്ന, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആ കാര്യം, അതിനോട് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും അവനുണ്ടായിരിക്കണം. ആ ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട്, അള്ളാഹുവിന് പുറമുള്ളവരോട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരോടും അവന് വിദ്വേഷവും വെറുപ്പും ഉണ്ടായിരിക്കണം. സ്വാഭാവികമാണ്, അത് സ്വാഭാവികമായ കാര്യമാണ്. ഇതാണ് തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇത് വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനഅബുദുല്ലാഹ വജ്തനിബുത്താഗൂത്. നാം എല്ലാ സമുദായത്തിലേക്കും നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ അവരുടെ സമൂഹത്തോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അബുദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞു, വജ്തനിബുത്താഗൂത്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന താഗൂത്തുകളെ ഉപേക്ഷിക്കണം, അകറ്റി നിർത്തണം. ഈ രണ്ട് കാര്യങ്ങളാണ് നബിമാർ അവരുടെ സമൂഹത്തോട് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, അതോടൊപ്പം തന്നെ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവയെ നാം തള്ളി പറയണം. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് ഇസ്ലാമിന് നിരക്കാത്ത കാര്യവും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യവുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന് പുറമെയുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുന്നവർ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്, അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. കാരണം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണിത്. അതിൽ പിഴവ് വരുത്തുന്നവർ, അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഉദാഹരണത്തിന്, ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിച്ചു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു. ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു. പിന്നെ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു. ഗുരുതരമായ തിന്മയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ രണ്ട് അടിസ്ഥാനങ്ങൾ തൗഹീദിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യപ്പെടുന്നതിന് തള്ളി പറയുക. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ അയാൾ മുസ്ലിമായിരിക്കുന്നു, ഇസ്ലാമിന്റെ അടിസ്ഥാനം അയാൾക്കുണ്ടായിരിക്കുന്നു, അയാൾ പിന്നെ മുസ്ലിമാണ്. തൗഹീദിന്റെ അടിസ്ഥാനം ഒരാൾ പൂർത്തീകരിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നരകത്തിൽ കാലാകാലം കിടക്കുക എന്ന ശിക്ഷ ഒരിക്കലും ഉണ്ടാവില്ല. ഒരാൾ തൗഹീദിന്റെ അടിസ്ഥാനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നരകത്തിൽ കാലാകാലം കിടക്കുക എന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അയാൾ മറ്റു തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ നരകത്തിൽ ശിക്ഷിക്കുകയും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അതിനുശേഷം അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നരകത്തിൽ കാലാകാലം കിടക്കുക എന്ന അവസ്ഥ അവർക്കുണ്ടാവില്ല. തൗഹീദിന്റെ അടിസ്ഥാനം പൂർത്തീകരിച്ചവർക്ക് അള്ളാഹുന് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ ഇബാദത്ത് ചെയ്തിട്ടില്ല. മുഹിദ്ദീൻ ശേഖനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ജാറങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്തിട്ടില്ല, ഔലിയാക്കന്മാർക്ക് വേണ്ടി ബലി അർപ്പിച്ചിട്ടില്ല. അവന് നരകത്തിൽ കാലാകാലം കിടക്കുക എന്ന അവസ്ഥയുണ്ടാവില്ല. മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് അവന് ഉറപ്പു നൽകപ്പെട്ട കാര്യമാണ്. എന്നെങ്കിലും ഒരിക്കൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ചിലപ്പോൾ നേരെ പ്രവേശിച്ചേക്കാം, അള്ളാഹു അവനെ എല്ലാം പുറത്തു കൊടുത്താൽ അവന്റെ തിന്മകൾ. ചിലപ്പോൾ നരകത്തിൽ കിടന്നതിന് ശേഷം പിന്നീട് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞേക്കാം. എന്തായാലും ഒരു കാരണവശാലും അവൻ നരകത്തിൽ കാലാകാലം കിടക്കുകയില്ല, സ്വർഗത്തിൽ നിന്ന് കാലാകാലം പ്രവേശിക്കാൻ പറ്റാതെ പുറത്തു പോവുകയുമില്ല. ഇത് തൗഹീദിന്റെ അടിസ്ഥാനം പൂർത്തീകരിച്ചവർക്ക് ഉറപ്പ് ലഭിക്കുന്ന നിർഭയത്വമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാന വതാല പറഞ്ഞത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഈമാൻ സ്വീകരിക്കുകയും പിന്നീട് തങ്ങളുടെ ഈമാനിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്തവർ, അവർക്ക് നിർഭയത്വമുണ്ട്. ഈ നിർഭയത്വമാണത്. ഒരു കാരണവശാലും കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരികയില്ല എന്ന നിർഭയത്വം അവർക്കുണ്ടായിരിക്കും. അത് വലിയ നിർഭയത്വമാണ്. ശരി, അപ്പോൾ ഇതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. തൗഹീദ് ഇവിടെ അവസാനിക്കുന്നില്ല, ഇനി തൗഹീദ് പൂർത്തീകരിക്കാനുണ്ട്. സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ ഈ പൂർത്തീകരണത്തെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞുകൊടുത്തത്. ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹു അല്ലാത്തർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, ഇനി നീ പോയിക്കോ, ഇനി നീ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞില്ല, മറിച്ച് ഇനിയും തൗഹീദ് അവർക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ തൗഹീദിന്റെ പൂർത്തീകരണമുണ്ട്. അതിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, നിർബന്ധമായും പൂർത്തീകരിച്ചിരിക്കേണ്ട തൗഹീദ്. ഒന്നാമത്തേത്, നിർബന്ധമായും ഓരോ മുസ്ലിമും പൂർത്തീകരിച്ചിരിക്കേണ്ട തൗഹീദ്. നാല് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് അവന്റെ തൗഹീദ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവൻ വെടിയേണ്ട ഒന്നാമത്തെ കാര്യം, നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ശിർക്കുൻ അസ്ഗറാണ്. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക, എന്നാൽ അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല. ഉദാഹരണത്തിന്, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ വേറെ ഒരാൾ അയാളെ നോക്കുന്നുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. അത് മനസ്സിലായതോടുകൂടി അവനവന്റെ നിസ്കാരം ഭംഗികൂടി. നിസ്കരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിനാണ്. പക്ഷേ നിസ്കാരത്തിന്റെ ഭംഗി ആർക്കു വേണ്ടിയാണ്? അവന്റെ നിസ്കാരം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കു വേണ്ടിയാണ്. അവൻ 1000 രൂപ ഒരാൾക്ക് സ്വതക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ സ്വതക്ക് കൊടുക്കുന്ന വേളയിൽ ആളുകൾ അവനെ കാണുന്നുണ്ട് എന്നവന് മനസ്സിലായപ്പോൾ, ആളുകൾ എന്നെ പറ്റി സ്വതക്ക് കൊടുക്കുന്ന ആളാണെന്ന് വിചാരിക്കണം എന്ന് മനസ്സിൽ അവൻ ആഗ്രഹിച്ചു. ഇങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അതല്ലെങ്കിൽ ഇതിന് സമാനമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകൾ സൃഷ്ടികൾ കാണാനും അവരുടെ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടും അവർ ഇവനെ പറ്റി നല്ലത് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുമൊക്കെ ഒരാൾ ചെയ്താൽ അത് ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് അതുകൊണ്ട് അവൻ പുറത്തു പോവുകയില്ല. എന്നാൽ തിന്മകളിൽ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ തിന്മയാണ് ശിർക്കുൻ അസ്ഗർ. വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ ഒഴിച്ചു പ്രാർത്ഥിക്കുക, അങ്ങനെ വലിയ ശിർക്ക് ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും വലിയ തിന്മയാണ് ശിർക്കുൻ അസ്ഗർ. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക എന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ പ്രവർത്തനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആയാൽ അത് ശിർക്കുൻ അക്ബറായി മാറും, വലിയ ശിർക്കായി മാറും. അയാൾ കാഫിറായി മരിക്കേണ്ടി വരും. മുസ്ലിമായിട്ട് മരിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല, അയാൾ കാഫിറായാണ് പരിഗണിക്കപ്പെടുക. അയാളുടെ പ്രവർത്തനങ്ങൾ ബഹുഭൂരിപക്ഷവും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആളെ കാണിക്കാൻ വേണ്ടി, സ്വതക്ക് കൊടുക്കുന്ന ആളെ കാണിക്കും, നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ആളെ കാണിക്കും. അയാളുടെ പ്രവർത്തനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ശിർക്കുൻ അസ്ഗറായി മാറി. ആളുകളെ കാണിക്കാൻ വേണ്ടി ആയിക്കഴിഞ്ഞാൽ അയാൾ വലിയ ശിർക്കിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ പലരും ഷിർക്കുൻ അസ്ഗർ, ചെറിയ ശിർക്ക് എന്ന പദം അത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതെന്തോ ഒരു ചെറിയ കാര്യമാണ് എന്നാണ് പലരും വിചാരിക്കുന്നത്. അത് പേരിൽ മാത്രമേ ചെറുതെന്നുള്ളൂ, അതിന്റെ ഗൗരവം വളരെ വലുതാണ്. വലിയ ഗൗരവമുള്ള തിന്മയാണ് ഷിർക്കുൻ അസ്ഗർ. അത് ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ തൗബ ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ടതുണ്ട്, അയാളുടെ ഹൃദയത്തെ ശരിയാക്കേണ്ടതുണ്ട്. ഒരിക്കലും ഷിർക്കുൻ അസ്ഗർ വെറുതെ വിട്ടുകൂടാ. ചില ആളുകൾ ഷിർക്കുൻ അസ്ഗർ നിസ്കാരത്തിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല, അതിനെ ഹൃദയത്തിൽ നിന്ന് തുരത്തി ഓടിക്കാൻ അവൻ പണിയെടുക്കുകയില്ല. അവന് മനസ്സിലായിട്ടുണ്ട്, ഞാൻ പിന്നെ ആളെ കാണുന്ന സന്ദർഭത്തിൽ എന്റെ നിസ്കാരത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവൻ ഹൃദയത്തിലെ നീയത്ത് മാറ്റാൻ ശ്രമിക്കുകയില്ല, പിന്നെ അങ്ങനെ തന്നെ തുടരും. ചില ആളുകൾ ചിലപ്പോൾ ഷിർക്കുൻ അസ്ഗർ മനസ്സിൽ വന്നാൽ കുറേ പോരാടും, കുറേ പണിയെടുക്കും, പിന്നെ ക്ഷീണിക്കും. കാരണം ഇത് വളരെ കഷ്ടപ്പാടുള്ള പണിയാണ്. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ വന്നു, അവൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ചെറിയ സുഹൃത്ത് ഓതിയിട്ട് നിസ്കാരപ്പ് തീർക്കാന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോഴാണ് ബാക്കിൽ ഒരാൾ വന്നത്. അപ്പൊ അവന് കുറച്ച് നിസ്കാരം ഒന്ന് ഇത്തിരി കൂടി സമയമായി, സുജൂദിൽ ഉറക്കുവിലുള്ള ദിക്കറിന് കുറച്ച് നീളം കൂടി. ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് ഷിർക്കുൻ അസ്ഗർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം വഷളാക്കി കളയും. അന്ന് പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ നിസ്കരിക്കുന്നത്, മോശമായി നിസ്കരിക്കാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ അവന്റെ കൽബ് നന്നാക്കട്ടെ, അവന്റെ അമൽ നല്ലതാണ് എന്നിട്ട് അവൻ അതുപോലെ തന്നെ നിലനിർത്തുകയും അവന്റെ കൽബ് ശരിയാക്കുകയും ചെയ്യട്ടെ. ചില ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കാൻ മാറി നിൽക്കും. ഒരു പള്ളിയിൽ വന്നു, ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുമിച്ചുണ്ട്. അപ്പൊ അവൻ വിചാരിച്ചു, ഞാൻ വീട്ടിലാണെങ്കിൽ നിസ്കരിക്കല്ല സുന്നത്ത്, ഇനിയിപ്പോ ഇവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കേണ്ടയില്ല. അങ്ങനെ നിസ്കാരത്തിന് മാറി നിൽക്കും. അങ്ങനെ ചെയ്യരുത്, അവൻ നിസ്കരിക്കട്ടെ, എന്നിട്ട് അവന്റെ നീയത്വം ശരിയാക്കട്ടെ. അതിനാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്. ഒരാളും കാണാതെ ഒരു ഇരുട്ടിന്റെ മുറിന്റെ ഉള്ളിൽ മാത്രം ഇബാദത്ത് ചെയ്യുകയും ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഇബാദത്തും ചെയ്യാത്ത അവസ്ഥയിൽ നമ്മൾ വിടുകയുമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മറിച്ച് ഇബാദത്തുകൾ ചിലത് ആളുകളുടെ മുന്നിൽ ചെയ്യേണ്ടതാണ്, ചിലത് ആളുകളില്ലാത്ത സമയത്ത് ചെയ്യേണ്ടതാണ്. പക്ഷേ രണ്ട് സന്ദർഭത്തിലും അവന്റെ കൽബ് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. അത് പണിയുള്ള കാര്യമാണ്, ആ പണിക്കാണ് പ്രതിഫലമുള്ളത്, ആ പണിക്കാണ് അള്ളാഹു ആകാശഭൂമികളോളം വിശാലമുള്ള സ്വർഗം വാഗ്ദാനം ചെയ്തത്. അപ്പോൾ ഇഖ്ലാസ് ശരിയാക്കുക, ഷിർക്കുൻ അസ്ഗറിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ട കാര്യങ്ങളാണ്, ഉദാഹരണത്തിന് ആളുകൾ ചെയ്യാറുള്ള ഉറുക്ക് കെട്ട, ഏലസ് കെട്ട, എന്നിട്ട് ആ ഉറുക്കും ഏലസും കെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു എന്നെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും, അള്ളാഹു എന്നെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാക്കും എന്ന വിശ്വാസം. അവന്റെ അവൻ ബലമേൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിലാണ്. പക്ഷേ ഈ ഉറുക്ക് കെട്ടിയത് കൊണ്ടാണ് അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കുന്നത് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അത് ഷിർക്കുൻ അസ്ഗറാണ്. കാരണം എന്താ, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അവൻ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ മാറി, പിന്നെ ഇതിൽമലാവും, പിന്നെ അവന്റെ ചിന്ത അതിലേക്ക് പോയി പോയി അത് അവനെ തൗഹീദിൽ നിന്ന് പൂർണ്ണമായും ചിലപ്പോൾ പുറത്തു കൊണ്ടുപോയേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ടതാണ് സംസാരത്തിൽ വരാവുന്ന ഷിർക്കുകൾ. അത് പല ആളുകൾക്കും പലപ്പോഴും വരാറുണ്ട്. ഒരാൾ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക, ഭാഗ്യം കൊണ്ട് കഴിച്ചലായി, ഞാൻ അങ്ങനെ ഓടിച്ചു ഇങ്ങനെ ഓടിച്ചു അതുകൊണ്ട് ഞാൻ കഴിച്ചലായി. അള്ളാഹു കാത്തു രക്ഷിച്ചു, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് പ്രയാസം ഒഴിവായി എന്ന വാക്ക് അവന്റെ നാവിൽ നിന്ന് തിരിച്ചാലും മറിച്ചാലും വരില്ല. അതെങ്ങനെയായാലും അവൻ പറയില്ല. എങ്ങനെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ വന്നതുപോലെ, നായ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ കള്ളൻ കയറുമായിരുന്നു, അള്ളാഹുവാണ് അവനെ കാത്തത് എന്നല്ല അവൻ പറയുന്നത്. നായല്ലെങ്കിൽ വീട്ടിൽ കള്ളൻ കയറുമായിരുന്നു, അള്ളാഹുവാണ് അവനെ കാത്തത്. നായ ഉണ്ടെങ്കിലും വീട്ടിൽ ചിലപ്പോൾ കള്ളൻ കയറിയേക്കാം, അവന് എത്ര ഡ്രൈവിംഗ് അറിഞ്ഞാലും ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടേക്കാം, അള്ളാഹുവാണ് അവനെ കാത്തു രക്ഷിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടായാൽ അള്ളാഹുവിനെ മറക്കുകയും അതെല്ലാം അതിന്റെ കാരണങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യാം. അവന് നിഅമത്തുണ്ടായാൽ അത് ഇന്നാളെ കൊണ്ടാണ്, അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു. ചില ആളുകൾ, യുവാക്കൾ, പിന്നെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഈ ഹറാമായ ബന്ധങ്ങളിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ
അത് അങ്ങനെ ആ ഹറാമായ ബന്ധങ്ങൾ ഹറാമായ കാര്യമാണ്, അത് ഗുരുതരമായ തെറ്റാണ്, അതവിടെ നിൽക്കട്ടെ. ചിലപ്പോൾ അവൻ സ്നേഹിക്കുന്ന പെണ്ണിനോട് അവൻ പറയും, നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു. ചിലപ്പോൾ അവന്റെ ഭാര്യയോട് പറയും. ഇതൊക്കെ നേരെ അവൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അത് വലിയ ശിർക്കായിപ്പോ. എന്നാൽ ഇത്തരം വാക്കുകൾ ശിർക്കുന്ന അഫകളാണ്, ഗുരുതരമായ തെറ്റുകളാണ്. അത് നമ്മുടെ വാക്കുകൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. അതിനപ്പുറത്തേക്ക് അത് പോകാൻ പാടില്ല. ഇബ്രാഹിം എന്ന ചെറിയ മകൻ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ ഐന ലതദ്മ, കണ്ണുകൾ ഇറനണിയും, ഇന്നൽ ഖൽബ ലയഹ്സൻ, ഹൃദയം വിഷമിക്കും സങ്കടപ്പെടും. വലാ അനഖൂലു ഇല്ലാ മാ യർദി റബ്ബന, എന്നാൽ നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടാത്ത ഒരു വാക്കും നമ്മൾ പറയുകയില്ല. അതാണ് തൗഹീദ്. നീ ഏതൊരു സന്ദർഭത്തിൽ സംസാരിക്കുമ്പോഴും അള്ളാഹു നിന്നെ കേൾക്കുന്നുണ്ട്. അള്ളാഹുവുമായുള്ള നിന്റെ ബന്ധം ആ സന്ദർഭങ്ങളിൽ ഒന്നും ഒഴിവാക്കാൻ പാടില്ല. നമുക്ക് നിങ്ങൾ നമ്മൾ വിസർജന സ്ഥലത്തേക്ക് കയറിയാൽ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്കർ ഒഴിവാക്കപ്പെടേണ്ട സ്ഥലമാണത്. അവിടുന്ന് അള്ളാഹുവിനുള്ള ദിക്കർ, അതുകൊണ്ടാണ് അവിടുന്ന് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തിറങ്ങണം. ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഉഫ്രാനക, അള്ളാഹു പുറത്തു തരണം. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കർ ഒഴിഞ്ഞു നിന്ന സമയങ്ങളിൽ ഒന്നാണത്. ഒരാൾക്ക് അസുഖമുള്ളതായി കണ്ടു, എന്താണ് അസുഖം, എല്ലാ വിവരം ചോദിച്ചറിഞ്ഞു, ഏത് ഡോക്ടറെ കാണിച്ചത്, ഇന്ന ഹോസ്പിറ്റലുണ്ട്, ആ മരുന്നുണ്ട്, ഇങ്ങനൊരു ചികിത്സാരീതിയുണ്ട്, അള്ളാഹു നിനക്ക് സുഖപ്പെടുത്തി തരട്ടെ എന്നൊരു വാക്കവും പറയില്ല. ചില ആളുകൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. ദുനിയാവിന്റെ ആൾക്കാരെ കണ്ടാൽ അവർക്ക് യോജിച്ച സംസാരം, ദീനിന്റെ ആളുകളെ കണ്ടാൽ അവർക്ക് യോജിച്ച സംസാരം. ഇത്തരം രണ്ടു മുഖമുള്ള ആളുകൾ, ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അവൻ അവന്റെ തൗഹീദ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് വാക്കുകളിൽ ചിലപ്പോൾ ശിർക്കുൻ അസ്ഗർ കയറി വന്നേക്കാം. അതിന് ധാരാളക്കണക്കിന് രൂപങ്ങളുണ്ട്. ചിലത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയത്. കിതാബ് തൗഹീദിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അതിന്റെ അധ്യായങ്ങളിൽ പലയിടങ്ങളിലായി അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തൗഹീദ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട പടി, ഞാൻ നേരത്തെ പറഞ്ഞ തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ അയാൾ ശരിയാക്കി കഴിഞ്ഞാൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ പടി ഇതാണ്, ശിർക്കുൻ അസ്ഗറിൽ നിന്ന് അയാൾ സ്വന്തത്തെ രക്ഷപ്പെടുത്തുക. ഇത് പല ആളുകളും, ചില ആൾക്കാർ ഇവിടെ പരാജയം സമ്മതിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് ശൈത്താനോട്. കാരണം എന്റെ കൽബിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന കാര്യമാണിത്. ഒരു അമല് അല്ലെ, ഒരു നിസ്കാരം, അഞ്ചു വക്ത് നിസ്കാരം, അതല്ലെങ്കിൽ എത്ര റക്അത്തുകൾ നിസ്കാരം വേണമെങ്കിലും നമുക്ക് നിർവഹിക്കാം. പക്ഷെ കൽബിനെ ഇഖ്ലാസിൽ പിടിച്ചു നിർത്തുക എന്നത് ഈ നിസ്കാരത്തെക്കാളൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു അമല് അത് ഇഖ്ലാസിൽ തുടങ്ങാന്നുള്ളത് പ്രയാസമാണ്. ആ അമൽ ഇഖ്ലാസിൽ തന്നെ നിലനിർത്തുക, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഖ്ലാസിന്റെ അവസ്ഥ തന്നെ നിലനിർത്തുക എന്നത് പ്രയാസമാണ്. ഈ അമൽ ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള ഇഖ്ലാസ് നിലനിർത്തുക എന്നതും പ്രയാസമാണ്. ഇഖ്ലാസാണ് ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സലഫുകളിൽ പലരും പറഞ്ഞത്, നിയ്യത്തിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ഞാൻ ചികിത്സിച്ച് ശരിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ പടി, സഹോദരങ്ങളെ, തൗഹീദ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പടി ഈ പറഞ്ഞ ഭാഗമാണ്, ശിർക്കുൻ അസ്ഗറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അത് വാക്കുകളിലുണ്ട്, പ്രവർത്തനങ്ങളിലുണ്ട്, ഹൃദയത്തിലുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മളത് ശ്രദ്ധിക്കുകയും മാറ്റം വരുത്താൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം, ശിർക്കുൻ അസ്ഗറിൽ നിന്ന് രക്ഷപ്പെടുക. രണ്ടാമത്തെ കാര്യം, ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക. ബിദ്അത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് ഏറ്റവും വിരുദ്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ ദീനിനെ തകർക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ബിദ്അത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ ഈ ദീനിൽ നമ്മൾ കൽപ്പിക്കാത്ത ഒരു കാര്യം കൽപ്പിച്ചാൽ, പുതുതായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഏറ്റവും ഗുരുതരമായ തിന്മകളിൽ പെട്ടതാണ് ബിദ്അത്ത് എന്നത്. വൻപാപങ്ങളെക്കാൾ ഗുരുതരമാണത്. വിചരിക്കുകയും മോഷ്ടിക്കുകയും ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് ബിദ്അത്തുകളിൽ ഏർപ്പെടുക എന്നത്, ഒരാൾ ബിദ്അത്തുകാരനായി ജീവിക്കുക എന്നത്. കാരണം ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരാൾ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ, എന്താണ് ബിദ്അത്ത്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികളോ കാണിച്ചു തരാത്ത ഒരു കാര്യം പുതുതായി ദീനിൽ കൊണ്ടുവരിക, ദീനിന്റെ കാര്യങ്ങളിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുക. അത് പലതിലും ആവാം, ഇപ്പൊ എണ്ണത്തിലാവാം അല്ലെ. ഒരാള് ഒരു 18 റക്അത്ത് നിസ്കാരം, ഒരു പുതിയ നിസ്കാരം അയാൾ ഉണ്ടാക്കി 18 റക്അത്ത്. അല്ലെങ്കിൽ സമയത്തിലാവാം, ഒരാൾ പറയാം പിന്നെ മുഹറം മാസത്തിൽ ആദ്യത്തെ ഒരു 2-3 ദിവസം ഇന്ന ദിവസം ആ ദിവസങ്ങളിൽ പ്രത്യേക സദഖയും പ്രത്യേക നോമ്പും ഒരു പ്രത്യേക സമയം, ഇതിലൊക്കെ വിദഅത്ത് വരാം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത കൽപ്പിക്കാത്ത കാര്യങ്ങൾക്ക് പ്രത്യേകത കൽപ്പിക്കുക, അല്ലെങ്കിൽ പുതിയൊരു പ്രവർത്തനം ഉണ്ടാക്കുക, നബിദിനം പോലെ ഒരു പുതിയൊരു പ്രവർത്തനം. ഇങ്ങനെ പല കാര്യങ്ങളിൽ ബിദഅത്തുകൾ ഉണ്ടാവാം. ഈ ബിദഅത്തുകൾ ഒരാൾ ഇസ്ലാമിൽ കൊണ്ടുവരികയും അതിൽ അയാൾ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അയാളുടെ തൗഹീദിന് വിരുദ്ധമാകുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് തൗഹീദിന് വിരുദ്ധമാകുന്നത്? ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം ബിദഅത്തൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുകയും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്താൽ അവൻ വാദിച്ചിരിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നല്ല കാര്യം നമുക്ക് പറഞ്ഞെന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. അത് അള്ളാഹുവിന്റെ റസൂലിനെ അവിശ്വസിക്കലാണ്, അള്ളാഹുവിന്റെ ദീനിനെ കുറ്റപ്പെടുത്തലാണ്. ഖുർആനിലോ ഹദീസിലോ ഒരു കാര്യം നല്ലതായി പറഞ്ഞിട്ടില്ല. ഇവനൊരു പുതിയ കാര്യം നല്ലത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ നല്ല കാര്യം അള്ളാഹു നമ്മളെ അറിയിച്ചില്ല എന്ന്, റസൂലുള്ള നമ്മളെ അറിയിച്ചില്ല എന്നാണ്, ഖുർആനിലോ ഹദീസിലോ അതിന് യാതൊരു തെളിവും വെച്ചില്ല എന്നാണ്. അത് ഒരു നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തന്നെ എത്തിച്ചേരുന്ന ആക്ഷേപമായി മാറിയേക്കാം. അതുകൊണ്ട് ബിദഅത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് തൗഹീദ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പടിയാണ്. അപ്പോൾ ബിദഅത്തുകൾ എന്താണെന്ന് പഠിക്കണം, എങ്ങനെയാണ് ബിദഅത്ത് ഉണ്ടാവുക. കാരണം അത് വളരെ അശ്രദ്ധമായി കയറി വരാവുന്ന സാധനമാണ് അല്ലെ. ബിദഅത്തുകാരനും ഹറാമുകൾ ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരാൾ വിഭജിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, മറ്റൊരാൾ ബിദഅത്ത് ചെയ്യുന്ന ആളാണ്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളൊരു ഹറാം ചെയ്യുന്ന ആളെ പോയിട്ട് ഉപദേശിച്ചു നോക്കും, കാരണം നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ മോശമായ കാര്യങ്ങളാണ്, അന്യന്റെ സമ്പാദ്യം എടുക്കാൻ പാടില്ല, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു. അവൻ ചിലപ്പോൾ പറഞ്ഞേക്കെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ അവസാനിപ്പിക്കും, കുറച്ച് കഴിഞ്ഞ് അവസാനിപ്പിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. ഇല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് തെറ്റാണ് എന്നെങ്കിലും അവൻ സമ്മതിക്കും. എന്നാൽ ഒരു ബിദഅത്തുകാരനെ നിങ്ങൾ ഉപദേശിച്ചു നോക്കൂ, അവൻ നിങ്ങളോട് പറയും അല്ല നിനക്ക് ഹിദായത്ത് തരട്ടെന്നത്, നീയാണ് പ്രശ്നത്തിലുള്ളത്, ഞാൻ ഈ ചെയ്യുന്നതാണ് ശരി. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ഏറ്റവും മോശം ഏറ്റവും പ്രവർത്തനങ്ങൾ ഏറ്റവും നിഷ്ഫലമായി പോയ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുനഅ. അവർ ദുനിയാവിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട്, അവർ വിചാരിക്കുന്നത് അവർ നല്ലതാണ് ചെയ്യുന്നത് എന്നാണ്. ബിദഅത്തുകാരൻ ഏതൊരു ബിദഅത്തുകാരനും ഈ അവസ്ഥയിലായിരിക്കും. അവൻ ചെയ്യുന്നത് വലിയ തെറ്റാണ്, എന്നാൽ അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് നന്മ എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദഅത്തിൻ ഹത്താ യദഅ ബിദഅതഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ബിദഅത്തുകാരന്റെ തൗബ അവൻ ആ ബിദഅത്ത് ഉപേക്ഷിക്കുന്നത് വരെ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു. അത്ര ഗുരുതരമായ തിന്മയാണ് ബിദഅത്ത് എന്നത്, അത്ര ഗുരുതരമായ തിന്മയാണ്. അതുകൊണ്ട് ബിദഅത്തുകൾ തൗഹീദ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഏറ്റവും അകറ്റി നിർത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ഗുരുതരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് ബിദഅത്തുകൾ എന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്, ഒന്ന് ശിർക്കുൻ അസ്ഗർ അയാൾ ഉപേക്ഷിക്കണം, രണ്ട് ബിദഅത്തുകൾ അയാൾ ഉപേക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, വൻപാപങ്ങൾ തുടർച്ചയായി ചെയ്യുന്നത് അയാൾ ഉപേക്ഷിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വൻപാപങ്ങൾ തുടർച്ചയായി ചെയ്യുന്നത് അയാൾ ഉപേക്ഷിക്കണം. എന്താണ് ഈ തുടർച്ചയായി ചെയ്യാന്ന് പറയാൻ കാരണം? തെറ്റുകൾ സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ്, ആളുകൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം, തെറ്റുകൾ ഉണ്ടായേക്കാനും. സ്വാസ്ലം പറഞ്ഞതുപോലെ, കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ സന്തതികളെല്ലാം തെറ്റുപറ്റുന്നവരാണ്. തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനുമില്ല നബിമാരൊഴികെ. മറ്റെല്ലാ ആളുകൾക്കും തെറ്റുപറ്റും, തിന്മകൾ സംഭവിക്കാം, മനുഷ്യർ തെറ്റുകളിൽ വീണുപോയേക്കാം, ഹറാമുകളിൽ വീണുപോയേക്കാം. പക്ഷേ ആ ഹറാമുകളിൽ തുടരുക എന്നത്, അത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒഴിവാക്കേണ്ട കാര്യമാണ്. അവന്റെ തൗഹീദിന് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് വൻപാപങ്ങളിൽ തുടർന്നു പോവുക എന്നത്. എന്താണ് വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടുത്ത ശിക്ഷയുണ്ട് എന്ന് അറിയിച്ച, അല്ലെങ്കിൽ റസൂലുള്ള ശപിച്ച, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് എണ്ണി പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരുതരമായ തിന്മയാണ് എന്ന് അറിയിച്ച തിന്മകൾ വൻപാപങ്ങളാണ്. ഉദാഹരണത്തിന് കൊലപാതകം, വ്യഭിചാരം, മോഷണം, മാതാപിതാക്കളെ ധിക്കരിക്കാന്നുള്ളത്, ഇങ്ങനെയുള്ള തിന്മകൾ വൻപാപങ്ങളിൽ പെട്ടതാണ്. വൻപാപങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതിൽ തുടർന്നു പോവുക എന്നത് അവന്റെ തൗഹീദിന് അപകടമുണ്ടാക്കും. അവന്റെ തൗഹീദിന് തന്നെ അത് അപകടമുണ്ടാക്കിയേക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് വൻപാപങ്ങളിൽ തുടർന്നു പോവുക എന്നത്. എന്നാൽ ഇടക്ക് എന്തെങ്കിലും തിന്മ അവന് സംഭവിച്ചാലോ, അവൻ ഉടനെ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യട്ടെ. തിന്മകളിൽ ഒരിക്കലും തുടർന്നു പോകുന്ന സ്വഭാവം ഉണ്ടാകരുത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തൗഹീദിനെ തന്നെ അപകടത്തിലാക്കും. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, വൻപാപങ്ങൾ അത് കുഫ്റിലേക്കുള്ള വഴിയാണ്. വൻപാപങ്ങൾ കുഫ്റിലേക്കുള്ള വഴിയാണ്. ഹറാമുകളിൽ അകപ്പെടുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴികളിലേക്ക് പ്രവേശിക്കലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന വൻപാപങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ഈ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇമാം അസ്-സഹബി റഹിമഹുള്ള അദ്ദേഹത്തിന് അൽ കബാഇർ എന്ന പേരിൽ ഗ്രന്ഥമുണ്ട്, മലയാളത്തിലുണ്ട്. വൻപാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണത്. അപ്പോൾ വൻപാപങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അത് സ്ഥിരമായി ചെയ്യുക എന്നത് അവന് സംഭവിക്കും. ഇടയ്ക്കെപ്പോഴെങ്കിലും സംഭവിച്ചാൽ അവൻ അള്ളാഹുവിലേക്ക് ഉടനെ തൗബ ചെയ്ത് മടങ്ങുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ തൗഹീദിന് അപകടമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് വൻപാപങ്ങളിൽ തുടരുക എന്നത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ വാജിബായ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. അതാണ് നാലാമത്തെ കാര്യം. ഈ നാല് കാര്യങ്ങൾ ഒരാൾ പൂർത്തീകരിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ തൗഹീദ് അയാൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒന്ന്, ശിർക്ക് ഒഴിവാക്കുക, ശിർക്ക് നഫ്സുകർ. രണ്ട്, ബിദഅത്ത് ഒഴിവാക്കുക. മൂന്ന്, വൻപാപങ്ങൾ തുടർച്ചയായി പോകുന്നത് ഒഴിവാക്കുക. നാലാമത്തെ കാര്യം, വാജിബായ കാര്യങ്ങൾ ചെയ്യുക. വാജിബായ കാര്യം, ഉദാഹരണത്തിന് നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം, റമദാനിലെ നോമ്പുകൾ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ, സകാത്ത്. ഒരാൾക്ക് സകാത്ത് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കുക. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ നിർബന്ധമാക്കിയ കാര്യങ്ങൾ അയാൾ ചെയ്യുക. വാജിബുകൾ ചെയ്യുക എന്നത് ഹറാമുകൾ ഒഴിവാക്കുക എന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമാണ്. എന്റെ അർത്ഥം ഹറാം ഒഴിവാക്കരുത് എന്നല്ല, മറിച്ച് ഹറാമുകൾ ഉപേക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഏതിനുണ്ട്? വാജിബുകൾ ചെയ്യുക എന്നതിനുണ്ട്. വാജിബ് ഉപേക്ഷിക്കുക എന്നത് ഹറാമുകൾ ചെയ്യുക എന്നതിനേക്കാൾ ഗുരുതരമാണ്. പൊതുവെ ഒരു വാജിബായ കാര്യം ഉപേക്ഷിക്കുക എന്നത് ഹറാമുകൾ ചെയ്തു പോകുക എന്നതിനേക്കാൾ ഗുരുതരമാണ്. പൊതുവെ ഉദാഹരണത്തിന് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത്, ഒരു വഖ്ത് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് അനേകം മനുഷ്യരെ കൊല്ലുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ്. വിചരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ്. ചെറിയ കാര്യമല്ല. അപ്പോൾ വളരെ ഗുരുതരമാണ് വാജിബായ കാര്യം ഉപേക്ഷിക്കുക എന്നത്, ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നത്. കാരണം പൊതുവെ ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ് വാജിബ് ചെയ്യുന്നതിനേക്കാൾ, അല്ലെ? പൊതുവെ വാജിബായ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. ഹറാമ് ഒഴിവാക്കണമെങ്കിലോ ഒന്നും ചെയ്യണ്ട, ചെയ്യാതിരുന്നാൽ മതി, അല്ലെ? ഒരാൾ വ്യഭിചാരത്തിന് മാറിക്കണം, എന്തായാലും ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യേണ്ട, അവിടെ വെറുതെ ഇരുന്നാൽ മതി. പക്ഷെ വാജിബ് ചെയ്യണമെങ്കിലോ നിസ്കരിക്കണം, അയാൾ എഴുന്നേറ്റ് പോകണം, ഉള്ളു കൊടുക്കണം, നിസ്കരിക്കാൻ പോകണം, നിസ്കരിക്കണം, അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം. എന്നാൽ ഹറാമോ? ഹറാം ഒഴിവാക്കാൻ അയാൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അയാൾ ചെയ്യാതിരുന്നാൽ മതി. അതാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹറാമുകൾ ഒഴിവാക്കലാണ് വാജിബുകൾ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ളത്. അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, അല്ല എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, പല ഹറാമുകൾ എനിക്ക് ഉപേക്ഷിക്കാനാണ് പ്രയാസം എന്ന് ചിലർ പറഞ്ഞേക്കാം. എന്തുകൊണ്ടാണത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവൻ ഹറാമുകൾ അവന്റെ ജീവിത ശൈലിയാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കാര്യം നിന്റെ ശൈലിയായി, ജീവിത ശൈലിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുക എന്നുള്ള പ്രയാസം. നീ അത് തുടക്കത്തിൽ തന്നെ ഒഴിവാക്കിയിരുന്നെങ്കിൽ നിനക്ക് എളുപ്പമുണ്ടാകുമായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു ബസ്സിൽ പോകുന്ന രണ്ടാളുകൾ. ഒരാള് പഴയ കാലത്ത് വലിയ മദ്യപാനിയായിരുന്നു, ഒരാൾ ഒരിക്കൽ പോലും മദ്യം കുടിച്ചിട്ടില്ല. ഈ രണ്ടാളുകളിലും ബസ് ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തി, അവിടെ ഒരു കള്ള് ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. മദ്യപാനം കാലങ്ങളോളം മദ്യപിച്ചിട്ട് അത് അവസാനിപ്പിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൈ ചിലപ്പോൾ വറക്കും. കള്ള് ഷോപ്പ് കണ്ടുകഴിഞ്ഞാല് അതിലേക്ക് പോവാൻ അവന് മനസ്സാഗ്രഹിക്കും, കാരണം അവനത് കുടിച്ച് ശീലായ ആളാണ്. എന്നാൽ ഇതുവരെ മദ്യപിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടാവില്ല. അവനതൊരു പ്രയാസമുള്ള കാര്യമല്ല, അത് ഒഴിവാക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്, കാരണം അവൻ അതിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമുകൾ അവിടുന്ന് അതിന് ഉപമ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞത് അതൊരു മുറിയെ പോലെയാണ്, ഒരു റൂമ് പോലെയാണ്. ആ റൂമിന് ഒരു വാതിലുണ്ട്, ആ റൂമിലേക്ക് ഒരു പ്രവേശന കവാടമുണ്ട്. ആ കവാടത്തിന് മുകളിൽ ഒരു ഒരു കർട്ടനുണ്ട്. ആരെങ്കിലും ആ കർട്ടൻ നീക്കിയാൽ അവൻ ആ റൂമിലേക്ക് എത്തും. ഹറാമുകളിലേക്ക് എത്തുന്ന വഴി അങ്ങനെയാണ്, കർട്ടൻ നീക്കുന്നത് പോലെയാണ്. ഒരാളും അല്ലേ, ഒരാളും എന്ത് ചെയ്യില്ല, ആദ്യം തന്നെ പോയിട്ട് 10 കോടി മോഷ്ടിച്ചു കൊണ്ടുവരില്ല. ആദ്യം കക്കുന്നത് 1 രൂപയായിരിക്കും, പിന്നെ 10 രൂപയും, പിന്നെ 100 രൂപയും, പിന്നെ 1000 രൂപയും, പിന്നെ അങ്ങനെ വലുതാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലഅനല്ലാഹു സാരിഖ യസ്രഖുൽ ബൈളത ഫതുഖ്തഉ യദഹു ഫതുഖ്തഉ യദഹു. അല്ലാഹു മോഷ്ടാവിനെ, കള്ളനെ ശപിക്കട്ടെ, അവൻ ഒരു കോഴിമുട്ട മോഷ്ടിക്കുന്നു, അങ്ങനെ അവന്റെ കൈ ഛേദിക്കപ്പെടുന്നു. മോഷ്ടാക്കൾക്ക് ഇസ്ലാമിലുള്ള ശിക്ഷ എന്റെ കൈ ഛേദിക്കാന്നുള്ളതാണ്. അവൻ കോഴിമുട്ട മോഷ്ടിക്കുന്നു, എന്താ കോഴിമുട്ട മോഷ്ടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിനെന്തില്ല, കൈ വെട്ടിക്കളയില്ല. കാരണം ഒരു ദീനാറിന്റെ 1/4 ഭാഗം മോഷ്ടിച്ചാലേ കൈ ഛേദിക്കപ്പെടുകയുള്ളൂ. കോഴിമുട്ടയ്ക്ക് എന്തായാലും ദീനാറിന്റെ 1/4 വിലയില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇവിടുത്തെ ഉദ്ദേശം? പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ ആദ്യം കക്കുന്നത് ഒരു കോഴിമുട്ടയാണ്, പിന്നെ അതിൽ നിന്ന് അവൻ കയറി 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 വലിയ കള്ളനായി മാറും, അങ്ങനെ അവന്റെ കൈ ഛേദിക്കപ്പെടും. അതിന് തുടക്കം കുറിച്ചത് ഒരു കോഴിമുട്ടയിൽ നിന്നാണ്. ചിലപ്പോ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ പ്ലേറ്റിലുള്ള കോഴിമുട്ട ആയിരിക്കും, അതായിരിക്കും അവൻ ആദ്യമായിട്ട് മോഷ്ടിച്ചൊരു കാര്യം. അവന് ഹറാമാണെന്ന് അറിഞ്ഞിട്ട് തിന്നൊരു സാധനം അതായിരിക്കും, ചെറിയ എന്തെങ്കിലും സംഭവമായിരിക്കും. അവന് ഹറാമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവൻ എടുത്തൊരു ചെറിയ സംഭവമായിരിക്കും അത്, പിന്നെ അതിൽ നിന്നായിരിക്കാം അവൻ വലിയ കള്ളനായി മാറിയത് അല്ലെ. അങ്ങനെ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നീട് മോഷ്ടിച്ചു മോഷ്ടിച്ചു പിന്നെ അവർക്ക് മോഷണം നിർത്താന്നുള്ളത് പ്രയാസമായിത്തീരും. അവന് എന്തെങ്കിലും ഒരു സാധനം വെറുതെ അവിടെ ഇരിക്കുന്ന കഴിഞ്ഞാൽ അത് എടുക്കാതെ അവന്റെ കൈ വെറുതെ ഇരിക്കൂല. അങ്ങനെ മോഷണം ഒരു പ്രയാസമായി, അത് ഉപേക്ഷിക്കുക എന്നത് പ്രയാസമായി പിന്നെ കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്കാർ വരെ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഹറാം അവൻ അവന്റെ ജീവിത ശൈലിയാക്കി മാറ്റിയിരിക്കുന്നു. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ബാക്കിലേക്ക് തിരിച്ചു പോരാന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു തിന്മയും അതിലേക്ക് നമ്മൾ കാലുവെക്കുന്നതിന് മുൻപ്, നമ്മൾ നന്നായി ചിന്തിക്കുക. കാരണം നമ്മൾ കാലുവെച്ച എളുപ്പത്തിൽ തിരിച്ചു കാലെടുക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കേണ്ടാണ് ഇത് കണ്ടതിനു ശേഷം ഞാനത് അവസാനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതുകൂടി നോക്കിയതിനു ശേഷം ഞാൻ നിർത്തുന്നതാണ്. പക്ഷെ നമ്മൾ നിർത്താൻ പറ്റില്ല, അതിന്റെ മുന്നിലേക്ക് പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കും, ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, നീ ഒരു തിന്മ ചെയ്താൽ ഉടനെ നീ ഒരു നന്മ ചെയ്യണം, ഇല്ലെങ്കിൽ ആ തിന്മ മറ്റു തിന്മകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തിന്മയുടെ ആ ചെയിൻ പൊളിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഉടനൊരു നന്മ ചെയ്യുക. കാരണം എന്താണ്? ആ നന്മ അടുത്ത നന്മയിലേക്ക് നിന്നെ നയിക്കും. സഹാബികൾ ചിലർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? റസൂലുള്ള പറഞ്ഞു, അത് ഏറ്റവും നല്ല നന്മയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഏറ്റവും നല്ല നന്മയാണ്. അതിന്റെ അർത്ഥം ഒരു തിന്മയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക എന്നല്ല, മറിച്ച് തിന്മ ചെയ്തതിനു ശേഷം ആത്മാർത്ഥമായി ഒരു നന്മ എന്ന ഉദ്ദേശത്തിൽ ഇഖ്ലാസോടുകൂടി ഖേദത്തോടുകൂടി ഒരാൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ടെങ്കിൽ അള്ളാഹു അയാൾക്ക് വഴി എളുപ്പമാക്കി കൊടുക്കാതിരിക്കില്ല. അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാളുടെ നിർബന്ധമായ തൗഹീദ് അയാൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്താണ് നിർബന്ധമായ തൗഹീദ് പൂർത്തീകരിച്ചവർക്കുള്ള പ്രതിഫലം? നിർബന്ധമായ തൗഹീദ് ഒരാൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അയാൾക്ക് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല. ഒരിക്കലും നരകത്തിന്റെ തീനാമ്പുകൾ അവന്റെ ശരീരത്തെ സ്പർശിക്കുകയേയില്ല. ഈ നാല് കാര്യം ചെയ്താൽ മതി, അവന് നരകത്തിൽ ഒരു നിമിഷം പോലും പ്രവേശിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാം. ഇവിടേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, പല സഹോദരങ്ങളും ചിലരുടെയെങ്കിലും ധാരണ കുറച്ചു കാലത്ത് നരകത്തിൽ കിടന്നിട്ട് പോയാൽ എന്താ കുഴപ്പം, ശിക്ഷ അനുഭവിക്കണമെന്നല്ലേ ഉള്ളൂ, പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവൻ നരകം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, നരകത്തിന്റെ ഗൗരവം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് നേരം നിനക്കൊരു തീപ്പെട്ടികൊള്ളി കത്തിച്ച് കയ്യിൽ പിടിക്കാൻ പറ്റും, എങ്ങനെ ഉണ്ടാവും അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തീ കൂട്ടിക്കഴിഞ്ഞാൽ തന്റെ കൈ ആ തീയിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഉമർ ചോദിക്കും സ്വന്തത്തോടായി, ഉമറെ എങ്ങനെയുണ്ട് ഈ ചൂട്, എങ്ങനെയുണ്ട് ഈ തീ, ഇതാണ് നിനക്ക് നാളെ അനുഭവിക്കാനുള്ളത്. ഏ, ഇതിന്റെ 70 ഇരട്ടി ചൂട് കൂടുതലാണ് നരകത്തിലുള്ളത്. അതുകൊണ്ട് ഹറാമുകൾ അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോവുക എന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ കാര്യമല്ല. മാത്രമല്ല അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗുരുതരമായ മറ്റൊരു തിന്മ കൂടി ചെയ്യുന്നുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ ശിക്ഷയെ നിസ്സാരവൽക്കരിക്കുക എന്നതാണത്. അത് അവൻ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ്. തെറ്റിനേക്കാൾ ഗുരുതരമായ കാര്യം ഏതാണ്? തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക എന്നതാണ്. തെറ്റിനേക്കാൾ ഗുരുതരം തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ലാ തൻദുർ ഇലാ സിഗറിൽ മാഫിയ വലാകിൻ അൻദുർ ഇലാ ഇദമി മൻ അഫൈത. നീ ഒരിക്കലും തിന്മയുടെ വലുപ്പത്തിലേക്ക് നോക്കരുത്, തിന്മ ചെറുതാണോ വലുതാണോ അതല്ല നീ നോക്കേണ്ടത്. വലാകിൻ മറിച്ച് അൻദുർ ഇലാ ഇദമി മൻ അഫൈത, നീ ധിക്കരിക്കുന്ന അത് ആരാണ് അവന്റെ വലുപ്പത്തെ കുറിച്ച് നീ ആലോചിക്ക. നീ ധിക്കരിക്കുന്ന ആരെയാണ്? അള്ളാഹുവിനെയാണ്. ജനങ്ങൾക്ക് കമ്പനിയിൽ ഒരു കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്യാന്ന് വിചാരിക്ക, ആ കമ്പനിയിൽ അവന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ അവനോടൊരു കാര്യം പറഞ്ഞു, അവന്റെ ഗ്രൂപ്പിന്റെ ലീഡറായ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അവന്റെ ആ ലീഡറിന്റെ മുകളിലുള്ള ആളൊരു കാര്യം പറഞ്ഞു, കമ്പനിയുടെ സിഇഒ പറഞ്ഞു, എങ്ങനെ ഉണ്ടാവും ഓരോന്നിന്റെ വ്യത്യാസം? അവൻ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാൻ എത്ര സൂക്ഷിക്കും, എത്ര സൂക്ഷിക്കും? ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബാണ് നിന്നോട് ഈ കാര്യം കൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹുവാണ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അതിന്റെ ശ്രദ്ധയും ഗൗരവവും ഈ വിഷയത്തിൽ നിനക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് നിർബന്ധമായ തൗഹീദിനെ കുറിച്ച് പറയാനുള്ളത്. അത് ഒരാൾ പൂർത്തീകരിച്ചാൽ അയാൾക്ക് നരകത്തിൽ ഒരിക്കൽ പോലും പ്രവേശിക്കേണ്ടി വരില്ല, സ്വർഗത്തിലേക്ക് അയാൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. ശരി, രണ്ടാമത് നമ്മൾ പറഞ്ഞു തൗഹീദിന്റെ പൂർത്തീകരണം രണ്ടായി തിരിക്കാം, ഒന്ന് നിർബന്ധമായത്, രണ്ട് സുന്നത്തായത്. രണ്ടാമത്തേത് സുന്നത്തായ തൗഹീദിന്റെ പൂർത്തീകരണമാണ്. അത് ഒരാൾക്ക് പൂർത്തീകരിക്കണമെങ്കിൽ 5 കാര്യങ്ങൾ അയാളിൽ ഉണ്ടായിരിക്കണം. 5 കാര്യങ്ങൾ ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ പൂർത്തീകരണം അതിന്റെ ഏറ്റവും ഉത്തുംഗതയിലെത്തും, അതിന്റെ ഏറ്റവും പൂർണതയിലെത്തും. അത് എത്രമാത്രം അയാൾ മുന്നോട്ട് നടക്കുന്നു അത്രമാത്രം അയാൾ തൗഹീദ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. 5 കാര്യങ്ങളാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, അയാൾ മക്രൂഹായ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ മക്രൂഹായ ചില കാര്യങ്ങളുണ്ട്. എന്താണ് മക്രൂഹായ കാര്യം എന്ന് പറഞ്ഞാൽ? മക്രൂഹായ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമായ സ്വരത്തിൽ നമ്മോട് വിലക്കിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് മക്രൂഹായ കാര്യങ്ങൾ. ആ കാര്യം ഉപേക്ഷിക്കുന്നതാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. എന്നാൽ അത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കുമോ? ഇല്ല, അവനെ ശിക്ഷിക്കുകയില്ല. എന്നാൽ അത് ഉപേക്ഷിക്കുന്നതാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള കാര്യം. ഇതാണ് മക്രൂഹായ കാര്യങ്ങൾ. മക്രൂഹായ കാര്യത്തിന് ഉദാഹരണം പറയുകയാണ്. ഉദാഹരണത്തിന്, ഒരാൾ രോഗം വന്നു. രോഗം വന്നാൽ എങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുക, വയ്യ തീരെ വയ്യ, ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ആവലാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് മക്രൂഹാണ്. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ ഹറാം ചെയ്ത ശിക്ഷയില്ല, പക്ഷെ അത് മക്രൂഹാണ്. അതുപോലെ തന്നെ ഇടത് കൈകൊണ്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക, അത് മക്രൂഹായ കാര്യമാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ സംഭവിക്കാവുന്ന ധാരാളം കാര്യങ്ങൾ, നിസ്കാരത്തിൽ മുഖം മറച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത്, മുഖം മറച്ചുകൊണ്ട്, നല്ല തണുപ്പൊന്നുമില്ല, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തണുപ്പോ മറ്റൊന്നുമില്ല, പക്ഷേ മുഖം മറച്ചിട്ട് നിസ്കരിക്കുക എന്നത് മക്രൂഹാണ്. ഇങ്ങനെ മക്രൂഹായ ധാരാളം കാര്യങ്ങളുണ്ട്, അനേകം കാര്യങ്ങളുണ്ട്. മലമൂത്ര വിസർജനത്തിന്റെ സമയത്ത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മറയുള്ള ബാത്റൂമിനുള്ളിൽ ഖിബ്ലക്ക് നേരെയോ പിന്നിട്ടോ മലമൂത്ര വിസർജനം നിർവഹിക്കുക. ഒരു ബാത്റൂം മറയുള്ള ബാത്റൂമാണ്, അതിൽ ഖിബ്ലക്ക് നേരെയോ അല്ലെങ്കിൽ ഖിബ്ലക്ക് പിന്നിട്ടോ മലമൂത്ര വിസർജനം ബാത്റൂമിന്റെ ഉള്ളിൽ നിർവഹിക്കുന്നത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അത് മക്രൂഹാണ്. ചിലർ ഹറാമാണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അപ്പൊ ഇതൊക്കെ മക്രൂഹായ കാര്യങ്ങളാണ്. അതായത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയില്ല, എന്നാൽ അത് ഉപേക്ഷിക്കുന്നതാണ് അള്ളാഹുവിന് കൂടുതൽ പ്രിയങ്കരമായിട്ടുള്ളത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് അത് ഉപേക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ രണ്ടാമത്തെ ഭാഗങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ്. സുന്നത്തായ തൗഹീദ് പൂർത്തീകരിക്കുക എന്നുള്ളതിൽ ഒന്നാമത്തെ കാര്യം മക്രൂഹായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം മുതശാബിഹായ അവ്യക്തമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അവ്യക്തമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ലബയ്യിൻ, തീർച്ചയായും ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. വബൈനഹുമ ഉമൂറുൻ മുഷ്തബിഹാത്, എന്നാൽ അവക്കിടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. അത് ഹലാലാണോ ഹറാമാണോ എന്ന് അവന് വ്യക്തമായിട്ടില്ല. ഇസ്ലാം ദീനിൽ അത് ഹലാലാണോ ഹറാമാണോ എന്ന് നിയമമില്ലാന്നല്ല, പിന്നെയോ അവനെ സംബന്ധിച്ച് ചില ആളുകൾക്ക് ചില നിയമങ്ങൾ വ്യക്തമായിട്ടുണ്ടാവില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അന്വേഷിച്ചപ്പോൾ ഇതിന്റെ നിയമം അവന് വ്യക്തമായിട്ടില്ല, ഹലാലാണെന്ന് അവന് മനസ്സിലായിട്ടില്ല, ഹറാമാണെന്ന് മനസ്സിലായിട്ടില്ല. വബൈനഹുമ ഉമൂറുൻ മുഷ്തബിഹാത്, അതിനിടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഫമൻ വഖഅ ഫി ശുബഹാതി വഖഅ ഫിൽ ഹറാം, ആരെങ്കിലും അവ്യക്തമായ കാര്യങ്ങൾ അത് പ്രവർത്തിച്ചാൽ അതിൽ വീണുപോയാൽ അവൻ ഹറാമിൽ വീണു. വമൻ ഇത്തഖ ശുബഹാത് ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഅർദിഹി, ആരെങ്കിലും അവ്യക്തമായ കാര്യങ്ങൾ സൂക്ഷിക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ അവൻ അവന്റെ ദീൻ സുരക്ഷിതമാക്കി. കറായി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 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 ഇടയന്റെ ഉദാഹരണം പറഞ്ഞു. ഒരാൾ ആടിനെ മേയ്ക്കുകയാണ്. അയാൾ ആടിനെ മേയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മേച്ചിൽപ്പുറത്തിന് അപ്പുറത്ത് ഒരു പറമ്പുണ്ട്. ആ പറമ്പിന് ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അയാൾ ആടിനെ കൊണ്ടുപോയിട്ട് ആ വേലിന്റെ അടുത്തുവരെയെ കൊണ്ടുപോയി വെച്ചാലോ? ചിലപ്പോ ആട് അടുത്ത പറമ്പിലേക്ക് ചാടി അവിടെ നിന്ന് കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചിങ്ങോട്ട് വിട്ടുകെട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് ദൂരത്തേക്ക് ആടിനെ മാറ്റി കെട്ടിക്കഴിഞ്ഞാൽ അവന് പേടിക്കേണ്ടതില്ല. ഇതുപോലെയാണ് ഹറാമുകൾ, അവ അള്ളാഹുവിന്റെ വേലികളാണ്. ആ വേലിയുടെ അടുത്ത് പോയി നിന്ന് നിൽക്കരുത്. ആ ഹറാമായിട്ടില്ലല്ലോ, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവ്യക്തമായ കാര്യങ്ങളിൽ അവൻ മുന്നോട്ട് പോകുന്നത് അധികരിപ്പിച്ചാൽ ചിലപ്പോൾ ഹറാമിൽ തന്നെ പോയി വീഴും. ഉദാഹരണത്തിന് നഷീദുകൾ, ചില ആളുകൾ അത് മ്യൂസിക്കാണോ അല്ലേ, എന്നിട്ട് അത് കേട്ടുകൊണ്ടിരിക്കും. കേട്ട് കേട്ട് കുറച്ച് പിന്നെ അതിന്റെ രസം അങ്ങനെ പോയി, പിന്നെ പതുക്കെ മ്യൂസിക്കിലേക്ക് കയറും. അതുപോലെ ഉള്ള കാര്യങ്ങൾ, അതിനത് ഹറാമാണോ ഹലാലാണോ എന്നൊരു വ്യക്തമായിട്ടില്ല, എന്നിട്ട് അവൻ അതിന്റെ പിന്നിൽ കൂടി പിന്നെ പതുക്കെ പതുക്കെ പോയി പോയി അവൻ ഹറാമിലേക്ക് തന്നെ വീഴും. അപ്പൊ മുത്തശാബിഹാത്തായ കാര്യങ്ങൾ ചിലപ്പോൾ നഷീദിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെയല്ല, ചില കാര്യങ്ങളിൽ അത് അടിസ്ഥാനപരമായ അനുവദനീയമായിരിക്കും, പക്ഷേ അവൻ അവന്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത് ഒഴിവാക്കുന്നു. ഉദാഹരണത്തിന് അവന് കിട്ടേണ്ട കുറച്ച് പൈസയുണ്ട്, ആ പൈസ അവന് കിട്ടേണ്ട അവകാശപ്പെട്ടതാണോ അല്ലേ എന്നതിൽ അവന് ഒരു വ്യക്തത വന്നിട്ടില്ല, അപ്പൊ അവനത് വിട്ടുകൊടുക്കാൻ നീട്ടോ, വ്യക്തതയില്ല അവന് ആ പൈസയുടെ കാര്യത്തിൽ അത് അനുവദനീയമാണോ അല്ലേ എന്നതിൽ അവന് വ്യക്തതയില്ല, അപ്പൊ അവനത് വിട്ടുകൊടുക്കാൻ. ഇതൊക്കെ ശുഭഹത്തുകൾ ഉപേക്ഷിക്കലാണ്, അവ്യക്തമായ കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്. അങ്ങനെ അവ്യക്തമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് തൗഹീദിന്റെ പൂർത്തീകരണത്തിലെ രണ്ടാമത്തെ പടിയാണ്. മൂന്നാമത്തെ കാര്യം അനുവദനീയമായ കാര്യങ്ങൾ അത് പരിധി വിട്ട് അധികരിപ്പിക്കുക എന്നത്. അനുവദനീയമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് സംസാരം ഹറാമാണോ ഹലാലാണോ? ഹലാലാണ്. അനുവദനീയം ദുനിയാവിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക എന്നത് അനുവദനീയം, പക്ഷേ അത് അധികരിപ്പിക്കുക. വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഹയറും ഇല്ല അതില്, ഒരു നന്മയെ കുറിച്ചല്ല പറയുന്നത്. ദുനിയാവിൽ അവന് ഉപകാരം ഉണ്ടാവുന്ന കാര്യമില്ല, ദീനിലും ഉപകാരമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതൊന്ന് പറഞ്ഞ് അങ്ങനെ സംസാരം അധികരിപ്പിക്കുക, അത് മുബാഹായ കാര്യങ്ങൾ അധികരിപ്പിക്കുക എന്നതിൽ പെടും. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല. തൗഹീദ് ശരിക്കും ശ്രദ്ധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവനൊരു ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്തൊരു കാര്യത്തിൽ അവൻ സമയം കളയാന്നുള്ളത് അവൻ ഒഴിവാക്കേണ്ടതാണ്. ഇത് ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ സോഷ്യൽ മീഡിയയും മറ്റൊക്കെ വന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു ആവശ്യമില്ല, അനുവദനീയായിരിക്കും, പക്ഷെ അതിലിങ്ങനെ സമയം കളയുക, ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ അതിൽ സമയം കളയുക എന്നത് ഇന്ന് ആളുകളിൽ പലരിലും കാണുന്ന കാര്യമാണ്. അത് അവന്റെ തൗഹീദ് അതിന്റെ പരിപൂർണതയ്ക്ക് തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, ജനങ്ങളോട് ചോദിക്കുക എന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ജനങ്ങളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് മറ്റൊരാളുടെ മുന്നിൽ ഒരു തരം നിന്ദ്യതയുണ്ടാക്കുന്ന എന്തൊരു ചോദ്യവും നീ ഒഴിവാക്കുക. നിനക്ക് മറ്റൊരാളുടെ മുന്നിൽ ഒരു നിന്ദ്യത, ഒരു ചെറിയൊരു നിന്ദ്യത അയാളുടെ മുന്നിൽ ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ട രൂപത്തിൽ നീ താഴ്ന്നു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന, നിന്റെ കൈ താഴെയാകുകയും അയാളുടെ കൈ മുകളിലാവുകയും ചെയ്യുന്ന അവസ്ഥ നീ ചോദിച്ചതുകൊണ്ട് ഉണ്ടാവുന്നതിൽ നിന്ന് നീ വിട്ടു നിൽക്കുക. അയാൾ കൊണ്ടുവന്ന് തന്നു, നിനക്ക് യാതൊരു നീ ചോദിച്ചിട്ടില്ല, അതല്ല, മറിച്ച് നീ അയാളോട് ചോദിക്കുക നിനക്കൊരു നിന്ദ്യതയുണ്ടാക്കുന്ന എന്തു ചോദ്യവും. ഉദാഹരണത്തിന് സുഹൃത്തുക്കളോട് സഹായം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അതൊന്ന് നിർത്തുന്ന, അവിടെ പോയിട്ട് ആ വെള്ളം നിർത്തുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരെ എന്താണ് ഒരു പരിധി വിട്ടാൽ ഒരാളുടെ മുന്നിൽ നിന്ദ്യതയുണ്ടാക്കുന്ന കാര്യം. നമ്മൾ സ്വയം തന്നെ ചെയ്താൽ അത്രയും നമ്മൾ എന്തായി, നമ്മൾ ധന്യരായി, നമ്മൾ സ്വയം തന്നെ ചെയ്തു, വേറെ ഒരാളുടെ സഹായം നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങളോട് ചോദിക്കുക എന്നത് ഒഴിവാക്കുക. ജനങ്ങളോട് ചോദിക്കാന്ന് ഈ പറഞ്ഞത് നിന്ദ്യതയുണ്ടാക്കുന്ന ചോദ്യമാണ്. നിന്ദ്യത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നിന്ദ്യതയുണ്ടാക്കുന്നത്, അല്ലാതെ വളരെ മോശമായ യാചനയാണെങ്കിൽ അത് ഹറാമാണ്. ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് യാചന, അതല്ല ഇവിടെ പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞതിൽ വാപ്പ മകനോട് പറയുന്നത് ഉൾപ്പെടുകയില്ല, കാരണം വാപ്പ മകനോട് ഒരു കാര്യം പറയുമ്പോൾ അത് എന്തല്ല, ഒരു സഹായത്തിന്റെ അർത്ഥത്തിലല്ല, പിന്നെ കൽപ്പനയുടെ സ്വരത്തിലാണ് നീ പോയി ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്നാൽ ഒരേ പദവിയിലുള്ള ആളുകൾ, അതേ അവസ്ഥയിലുള്ള ആളുകൾ മറ്റാളുകളോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നത് അത് തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ വിഷയമാണ് മന്ത്രിക്കാൻ ആവശ്യപ്പെടുക എന്നത്. മറ്റൊരാളോട് എനിക്ക് വേണ്ടി മന്ത്രിച്ചു തരൂ എന്ന് ആവശ്യപ്പെടുന്നത് തൗഹീദിന്റെ പൂർത്തീകരണത്തെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരാളുടെ തവക്കുലിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അയാൾ സ്വയം തന്നെ മന്ത്രിക്കാൻ. വേറൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. റസൂലുള്ളാഹ് സ്വർഗത്തിൽ വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. അത് തൗഹീദിന്റെ ഭാഗമാണ്. ഇന്ന് ചില ആളുകൾ ഈ ഒരു കാര്യം വളരെ നിസ്സാരവൽക്കരിക്കുകയും ജനങ്ങൾ മന്ത്രിക്കാൻ ഇങ്ങനെ പോകണം എന്ന രൂപത്തിലേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്യുന്നത് വർദ്ധിക്കുന്നുണ്ട്. അല്ലെ, അവിടെ ഒരു റാക്കിണ്ട്, ഇവിടെ ഒരു റാക്കിണ്ട്, നീ അവിടെ പോയി ചോദിച്ചോക്ക്, ഇവിടെ പോയി ചോദിച്ചോക്ക്. സഹോദര, നമ്മൾ തൗഹീദ് ഉള്ളവരാണ്. അള്ളാഹനോട് ദുആ ചെയ്യാൻ പറയാ, നീ സ്വയം മന്ത്രി, ഇതൊന്നും പറയില്ല. അതിന്റെ മുൻപ് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്റെ വീട്ടിൽ എന്തോ ഒരു പച്ച കെട്ടു, ഭാര്യക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു നല്ലൊരു റാക്കിണ്ട്, ഞാൻ അവിടെ പോയിട്ട് അയാളെ കൊണ്ട് മന്ത്രിപ്പിച്ചോക്ക്, അവനാനൊന്ന് സ്വയം മന്ത്രിച്ചു നോക്ക്. ഇസ്ലാമിൽ മന്ത്രം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. മന്ത്രിക്കാനുള്ള സൂറത്തുകൾ ഏറ്റവും ചെറിയ സൂറത്തുകളാണ്. സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ അൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമീൻ റസൂലു, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ കൂടിയാണ്. അത്തരം കാര്യങ്ങൾ അതൊന്നും പറഞ്ഞു കൊടുക്കാതെ, അതല്ലെങ്കിൽ നീ അള്ളാഹുൽ ക്ഷമിക്ക്, അള്ളാഹു നിനക്കൊരു വഴി കാണിച്ചു തരും, നീ അള്ളാഹുൽ ഭരമേൽപ്പിക്ക്, അള്ളാഹു നീ എളുപ്പമാക്കാൻ പറ്റാത്തൊരു കാര്യമില്ല. ചില ആളുകളുടെ സംസാരം പോയി പോയി ഷെയ്ത്താൻ എന്തോ ഒരു വലിയൊരാളായി പോയ പോലെ. ഇവന് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോ ആകെ കുടുങ്ങി. അള്ളാഹു അവനേക്കാൾ മുകളിലുണ്ട്. അള്ളാഹു വിചാരിച്ചാൽ സംഭവിക്കാത്ത ഒരു കാര്യമില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്. മന്ത്രം ഇസ്ലാമിൽ അനുവദിച്ച കാര്യമാണ്. അല്ലെ, ചില ആൾക്കാർ ഇത് പറയുമ്പോഴത്തേക്ക് എത്ര ആൾക്കാർ ഷിർക്കിലേക്ക് പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയില്ല, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യ കാലഘട്ടത്തിൽ മന്ത്രം നിരോധിക്കപ്പെട്ടതാണ്. തൗഹീദി പ്രബോധനം നിർവഹിക്കപ്പെടുന്ന വലിയൊരു കാലഘട്ടം ഇസ്ലാമിൽ മന്ത്രം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു കൊടുത്തത്. അപ്പൊ റസൂലുള്ള അസുഖമുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും, ഞാൻ അവിടെ മന്ത്രിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ദാവത്ത് നടത്തിയത്. തൗഹീദി ദാവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്. നീ അള്ളാഹു തവക്കൽ ചെയ്യണം. അല്ലെ, ഒരു സ്ത്രീ അവസ്മാരം ബാധിച്ച ഒരു സ്ത്രീ റസൂലുള്ളയുടെ അടുക്കൽ വന്നപ്പോൾ ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ നീ ക്ഷമിക്കണം, നിനക്ക് സ്വർഗം ഉണ്ടെന്ന്, അവിടെ മന്ത്രിക്കുന്ന ആളുണ്ട്, ഇവിടെ മന്ത്രിക്കുന്ന ആളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിയാണ്, ചിലപ്പോൾ പ്രയാസങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ അവർക്ക് മന്ത്രിക്കേണ്ടി വന്നേക്കാം, അവർ ഷിർക്കിൽ മുങ്ങിക്കുളിച്ച ആൾക്കാരായിരിക്കും. എന്നാൽ തൗഹീദുള്ള ആളുകൾ, അള്ളാഹിനെ കുറിച്ച് പഠിച്ച ആളുകൾ, മനസ്സിലാക്കിയ ആളുകൾ, അവർക്കെന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്ക് മന്ത്രിക്കുന്ന ആൾക്കാരിലേക്ക് ഓടുക, എന്നിട്ട് സമൂഹത്തിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ മന്ത്രിക്കാനായിട്ട് മാറിയിരിക്കുന്ന ആളുകൾ ഉണ്ടാവുക എന്നത് അത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ, സലഫുകളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമല്ല. സലഫുകളുടെ കാലത്ത് ഒരു ഇന്നാള് റാഖിയാണ് അയാൾ എന്ന് പറഞ്ഞ ഒരാൾ അറിയപ്പെട്ടിട്ടില്ല. എല്ലാവരും മന്ത്രിക്കും, അവരുടെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ മന്ത്രിക്കും. അല്ലാതെ ഇങ്ങനെ മന്ത്രിക്കാൻ കുറച്ച് ആളുകൾ എന്ന രൂപത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളെല്ലാവരും മന്ത്രിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ കൂടുതൽ പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, ശരിയാണ്. അപ്പൊ ചിലപ്പോൾ കുറച്ച് അറിയേണ്ടി വരും. ഇത് ദുനിയാവിലെല്ലാവരും ഈ അവസ്ഥയിലുള്ള ആൾക്കാരല്ല. അതല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ സാമൂഹിക ബന്ധം, നമ്മുടെ ഈമാനികമായ ബന്ധം അള്ളാഹുവിലുള്ള തവക്കുലിൽ അടിസ്ഥാനപ്പെടുത്തിയതാവുള്ളൂ. അല്ലെ, അള്ളാഹു നമുക്ക് തന്നെ ഉറപ്പെന്താണ്? വേറെ ആരും തരാത്ത ഉറപ്പാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജീബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം, ഉത്തരം നൽകാം. ഇത് ഒരാളോട് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പ്രയാസം അത്ര ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹോട് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടില്ല എന്നോ? എന്തായാലും ഇങ്ങനെ പോയാലേ ശരിയാവുള്ളൂ എന്ന? അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമില്ല. പിന്നെ ദുനിയാവിൽ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അതുണ്ടാകും. ദുനിയാവ് പരീക്ഷണങ്ങളുടെ വേദിയാണ്. ദുനിയാവ് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കാനുള്ള സ്ഥലമല്ല, അത് സ്വർഗത്തിലാണ്. പ്രയാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ചില കടുത്ത പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കണം. അപ്പോ ഈ പറഞ്ഞ കാര്യം, മന്ത്രിക്കാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുക എന്നത് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ഒരാൾ തൗഹീദ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ അവൻ അവന്റെ ദീൻ ആകെ ഫിത്നയിലാകുമെന്ന് പേടിയുണ്ട്, അവൻ ആകെ പ്രയാസത്തിലാണ്, അവന് ഈ പറഞ്ഞ തൗഹീദിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ തന്നെ പൂർത്തീകരിക്കാത്ത ആളാണ്, ശരി, അവൻ മന്ത്രിക്കട്ടെ, അവൻ വേറെ ആരോടും മന്ത്രിക്കാൻ ആവശ്യമൊന്നും തീരെ അറിയില്ല. പക്ഷേ ജനങ്ങളോട് ചോദിക്കുക എന്നത് അവൻ പരമാവധി ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. സഹാബികളിൽ ചിലർ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം റസൂലുള്ള ഒരിക്കൽ സഹാബികൾ ചില ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഹല തുബായിഉന, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് ബയ്യത്ത് നൽകുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഖദ് ബയ്യഅനാക, റസൂലെ, ഞങ്ങൾ ബയ്യത്ത് ചെയ്തതാണ്. റസൂലുള്ള വീണ്ടും ചോദിച്ചു, നിങ്ങൾ ബയ്യത്ത് ചെയ്യുന്നില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾ ബയ്യത്ത് ചെയ്തതാണ്. മൂന്നാമതും അവർ പറഞ്ഞപ്പോൾ അവർ കൈകൾ നീട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞതിന് ശേഷം ശബ്ദം കുറച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, വലാ തസ്അലു നാസ ശൈആ, നിങ്ങൾ ജനങ്ങളോടൊന്നും ചോദിക്കരുത്, ആളുകളോട് മുന്നിൽ കൈനീട്ടരുത്. സഹാബികൾ പറയാം, ആ ബയ്യത്ത് അതിൽ പങ്കെടുത്ത സഹാബികളിൽ, സഹാബികൾ പിന്നീട് അവരുടെ ഒട്ടകം പുറത്തിരിക്കുമ്പോൾ അവരുടെ വടി കയ്യിൽ നിന്ന് വീണാൽ അത് എടുത്തു കൊടുക്കാൻ പോലും മറ്റുള്ളവരോട് ചോദിക്കാറില്ലായിരുന്നു, അവരെന്നെ തരങ്ങിട്ടെടുക്കും. പരമാവധി മറ്റാളുകൾക്ക് സഹായം വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തൗഹീദിന്റെ പൂർത്തീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണിത്. അവസാനത്തെ കാര്യം സുന്നത്തായ കാര്യങ്ങൾ, മുസ്തഹബായ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സുന്നത്തായ നിസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പുകൾ, സുന്നത്തായ സദഖകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുന്നത് അധികരിപ്പിക്കുക. അയാൾക്ക് സാധിക്കാവുന്നിടത്തോളം അയാൾ ചെയ്യുക. ഇത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, സുന്നത്തായ തൗഹീദ് ഒരാൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കാനിരിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഊന അൽഫൻ മിൻ ഉമ്മത്തി യദ്ഖുലൂന അൽജന്നത ബിഗൈരി ഹിസാബ് വലാ അദാബ്, എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ. ആ വിഭാഗത്തിൽ ഉൾപ്പെടുക എന്നതാണ് അവന് ലഭിക്കുന്ന ഭാഗ്യം. ഏറ്റവും വലിയ ആദരവാണത്. അവന് യാതൊരു ചോദ്യം ചെയ്യൽ അവനില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ചിലപ്പോൾ അവൻ ഉണ്ടാകുക ആകെ അവന്റെ പ്രവർത്തനങ്ങളിലെ ചെറിയ ചെറിയ തെറ്റുകൾ ചിലത് അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും. അതിൽ പലതും അവൻ തൗബ ചെയ്തതുണ്ട്, അല്ലാത്തതുണ്ട്, അവന്റെ അടുക്കൽ വൻപാപങ്ങൾ സംഭവിച്ചതുണ്ട്. പക്ഷേ അവനൊക്കെ തൗബ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തി വന്നാലാണ്. മനുഷ്യന്മാർ തെറ്റിയാത്ത ആൾക്കാരില്ല. അപ്പൊ അവന് തിന്മകൾ, ചെറിയ ചെറിയ തെറ്റുകൾ അവന്റെ അടുക്കൽ വന്നത് അള്ളാഹു അവനിങ്ങനെ കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുക്കുമ്പോൾ വിചാരിക്കും, റബ്ബേ, ഞാൻ നശിച്ചുപോയി, ഞാനിതാ തകർന്നുപോയി, ഞാൻ എന്തായാലും നരകത്തിലാണ്. ചെറിയ തെറ്റുകളെ കാണണം. അപ്പൊ അവന്റെ മനസ്സിൽ മുഴുവൻ ഉള്ളത് അവൻ ചെയ്തുപോയ വലിയ തെറ്റുകളെ കുറിച്ചുള്ള ചിന്തയാണ്. ഇനിയിപ്പോ അതേപോലെ കാണിക്ക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയും, ഈ തിന്മകളെല്ലാം ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, ഈ തിന്മകൾക്ക് പകരം ഞാൻ നിനക്ക് നന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അയാൾ പറയും, അള്ളാഹു, ഞാൻ വേറെയും കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്നും കൂടെ കാണുന്നില്ലല്ലോ, അതുകൂടി നന്മയാക്കി കിട്ടുക അതിനുവേണ്ടി. ഇത്രയും നേരം അയാളിത് പറയുമെന്ന് പേടിച്ചിട്ടായിരുന്നു. അല്ലെ, അപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കണം, ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കും. ചിലർ പറഞ്ഞു അതുപോലും ഉണ്ടാവില്ല, അവർ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടാവുക എന്ന് വിശദീകരിച്ചതായി കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഇത് ഓരോന്നും പടിപടിയായി നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഓരോന്നും പടിപടിയായിട്ട് തൗഹീദ് ശിർക്ക് മനസ്സിലാക്കണം, അതുപോലെ തന്നെ ശിർക്കു നഫ്സുകാരനോട് പോരാടുക, അതിന്റെ ഒപ്പം തന്നെ അടുത്ത പടിയായി ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, ബിദഅത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, വാജിബുകൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ശരിയാക്കി ശരിയാക്കി പടിപടിയായി ശരിയാക്കുക. പൂർണ്ണതയിലേക്ക് എത്താനുള്ള വഴി അങ്ങനെയാണ്. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാന്നുള്ളത് ഒരാൾക്ക് സാധിക്കില്ല, അയാൾ ക്ഷീണിക്കും, തളർന്നുപോകും. ഓരോന്നോരോന്നായി അടുത്ത പടി, അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ്, ഇങ്ങനെ മേലോട്ട് പോവുക, നമ്മൾ താഴോട്ട് പോവാതിരിക്കുക. പലരും പരാജയം സമ്മതിച്ച് പിന്നെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓരോന്നോരോന്നായി അവന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അത് സംഭവിക്കാതെ മേലോട്ട് പോവുക, ഒന്നുമെന്ന് വേറൊന്ന്, അടുത്തത് അടുത്തത്, അങ്ങനെ ചെയ്തു മുന്നോട്ട് പോവുക. അത് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്മയിലേക്ക് എത്തിക്കുകയും നമ്മുടെ തൗഹീദ് ശരിയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.